ദൈവത്തിന് മഹത്വം. ഈ അനുഗ്രഹീതമായ സായങ്കാലത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കും. തിരുവചന പഠനത്തിൻ്റെ മൂന്നാമത്തെ രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ദൈവമക്കളെ ഓർത്ത് സ്തുതിക്കുന്നു. ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരം ഉപയോഗിക്കുന്ന ദൈവമക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്കൊക്കെയും നിത്യജീവങ്കിലേക്കുള്ളൊരു നീറുറവയായി ഈ ക്ലാസ് തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് രാത്രി ചിന്തിക്കുവാൻ. നമ്മുടെ വിഷയത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ഭാഗമാണ് ഇപ്പോൾ വായിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവ് തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അരുളി ചെയ്തത്. വിശുദ്ധ ലൂക്കോസ് 21:25-28.
സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാർ ആകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും.
ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ
നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട്
നിവർന്ന് തല പൊക്കുവിൻ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ രക്ഷകൻ തന്നെ പറഞ്ഞതാ. കോസ്മോളജി, ജിയോളജി, ഓഷ്യാനോഗ്രാഫി, ഹ്യൂമൻ നേച്ചർ എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് മുഴുവൻ സംഭവിച്ച് തീർന്ന സന്ധ്യയെങ്കിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അതിന് മുന്നോടിയായി വളരെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഒരു വീട്ടമ്മ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും ഹൗസ് വൈഫിൻ്റെ ലക്ഷണം, ആ വീട്ടമ്മയ്ക്ക് സുനിശ്ചിതം എന്താണെന്നറിയാമോ? ഒരു വീട്ടമ്മയ്ക്ക് ഒരു വീട്ടിലെ സുനിശ്ചിതമായ കാര്യം വസ്ത്രങ്ങളുടെ എണ്ണമൊന്നുമല്ല, പാൻട്രി ഡിവിഷൻ. അവിടെ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഷോർട്ടേജ് ഉണ്ട്, എന്തെല്ലാം വേണം എന്നറിയാം. ഇതുപോലെ ഒരു ദൈവ പൈതൽ വളരെ അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റിലേക്ക് വരികയാണ്. അതിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും നാം എവിടെ നിൽക്കുന്നു. വിച്ച് ജംഗ്ഷൻ വി സ്റ്റാൻഡ്സ്. റോമർ കെഴുതി ലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. റോമർ കെഴുതി ലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം.
സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ദിസ് ഈസ് എ മിസ്റ്ററി. ഇതൊരു മർമ്മമാണ്, ഇതൊരു രഹസ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്ത വാക്യം.
ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു.
ജാതികളുടെ സംഖ്യ ചേരുവോളവും ഇസ്രയേലിന് അംശമായി കാഠിന്യം. ഒടുവിൽ പറഞ്ഞു ഇങ്ങനെ ഇസ്രയേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഒരു ക്ലോക്കിന് 3 സൂചി, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്. ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്ന ക്ലോക്കിന് 3 സൂചി, 3 നീഡിൽ. 1, ഇസ്രയേൽ. 2, ദൈവസഭ അഥവാ ദൈവമക്കൾ. 3, ലോകസംഭവങ്ങൾ. ഇത് മൂന്നും കൂടെ 12 വരുമ്പോഴാ രാത്രി പൂർണ്ണമാകും. ഇസ്രയേലിനെ കുറിച്ചൊരു നോളജ് ഒരു ദൈവ പൈതലിന് അത്യാവശ്യം. ഞാനൊരു 10 കാര്യങ്ങൾ പറയാം, അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇസ്രയേൽ, ദൈവസഭ, ഇത് തമ്മിലുള്ള ഏകീകരണം. ക്രിസ്ത്യാനി എന്നല്ല, ദൈവസഭ. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇസ്രയേൽ, ദൈവസഭ, ഏകീകരണം. 1, ഇസ്രയേൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ജനതതി അഥവാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതതി, സെലക്റ്റഡ് ബൈ ഗോഡ്. ആവർത്തനം 7:6 വായിക്കാം. ഡെയ്ട്രോണമി ചാപ്റ്റർ 7:6. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം ഈ 10 കാര്യങ്ങൾ. രണ്ടും ഏകീകരണത്തിലേക്ക് വരികയാണ്.
നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ
തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരെ നമ്മളെ സംബന്ധിച്ച് പറയും. നിങ്ങൾക്ക് നമുക്ക് സുപരിചിതം. 1 പത്രോസ് 2:9, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. രണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇസ്രായേൽ എന്ന നേഷ്യൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, ദൈവമക്കൾ ദൈവസഭ തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ട്, ദൈവത്താൽ എഴുതപ്പെട്ട ചട്ടങ്ങളും കൽപ്പനകളും ലഭിച്ചത് ഇസ്രായേലിനു മാത്രം. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എഴുതപ്പെട്ട ജീവനുള്ള വചനത്തിൽ വചനം ലഭിച്ചത് ദൈവസഭയ്ക്ക് മാത്രം. നോക്കിക്കുക, രണ്ടു ഏകീകരിക്കുക, താരതമ്യനല്ല, കമ്പാരിസൺ അല്ല, രണ്ട് ഏകീകരിച്ച് കാണിക്കുക. മൂന്ന്, ശക്തമായി ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ഇസ്രായേൽ. ദൈവമക്കൾ സത്യമായി ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. മൂന്ന്. നാല്, ഇസ്രായേലിന് ഏറ്റവും നിഷിദ്ധം വിഗ്രഹം, വിഗ്രഹ ആരാധന. ദൈവമക്കൾക്ക് ഏറ്റവും നിഷിദ്ധം വിഗ്രഹം, വിഗ്രഹ ആരാധന. അഞ്ച്, അവർക്ക് ഏറ്റവും അത്യാവശ്യം യാഗങ്ങൾ. ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്നത്, ദൈവ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന യാഗങ്ങൾ, ദൈവമക്കൾക്ക് ഏറ്റവും പ്രത്യേകത യാഗങ്ങൾ, സ്തുതികൾ, സ്തോത്രങ്ങൾ, ആരാധന. സ്തുതികളും സ്തോത്രങ്ങളും ആരാധനയുമാകുന്ന യാഗം, എല്ലാം ഒന്ന്. ആറ്, ഇസ്രായേലിന്റെ സകല യാഗങ്ങൾക്കും അത്യാവശ്യം അഭിഷേക തൈലം. ദൈവമക്കളുടെ സകല ശുശ്രൂഷകൾക്കും ആവശ്യമല്ല, മസ്റ്റ്, അത്യാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഏഴ്, യഹൂദൻ മശിഹായിൽ വിശ്വസിക്കുന്നു. നമ്മൾ മശിഹായെ രക്ഷകനായി കണ്ടെത്തിയിരിക്കുന്നു. എട്ട്, ലോകത്തിൽ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവർ യഹൂദന്മാർ. പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുന്നവർ ദൈവമക്കൾ. അവർ വിശ്വസിക്കുന്ന പുനരുദ്ധാനത്തിൽ നമ്മൾ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുന്നു. ഒൻപത്, ഇസ്രായേലിന് വളരെ നിർബന്ധമാണ് പരിച്ഛേദന. നമുക്ക് ഹൃദയത്തിന്റെ പരിച്ഛേദന, റോമർ 2:29. പത്ത്, ഇസ്രായേലിന് വളരെ നിർബന്ധമാണ് പെസഹ പെരുന്നാൾ. ദൈവസഭയ്ക്ക് പെസഹായുടെ നിവൃത്തിയായി കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഓർമ്മയുടെ കർത്തൃമേശ. ഈ പത്ത് കാര്യങ്ങൾ കണ്ടോ, രണ്ടും ഒന്നായിട്ട്. അപ്പോൾ ആ ഇസ്രായേലിനെ കുറിച്ച് എത്ര ഗൗരവത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഏത് പിൻ പോയിന്റിലാണ് നിൽക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ കർത്താവിന്റെ ശിഷ്യന്മാർ 12 യഹൂദന്മാരാ, ഇസ്രായേൽ യഹൂദന്മാരാ, പുറത്തുള്ള കാര്യമില്ല. എന്നാൽ ഒടുവിൽ താൻ കൊടുത്ത കൽപ്പന, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. അതിൻ്റെ ആരംഭം 30 ഒരു മിലിറ്ററി ഓഫീസറെ പത്രോസിന്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് കൊർന്നല്യോസ്. അദ്ദേഹം സ്നാനപ്പെട്ടപ്പോൾ ജാതികൾക്ക് ക്രിസ്തുമാർഗത്തിന്റെ വാതിൽ സ്വർഗം തുറന്നു. അനേക ജാതികൾ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തിരുവചനം പറയുന്ന 3 മാത്രമേ ഉള്ളൂ. ഒന്ന്, അബ്രഹാമിന്റെ സന്തതികളല്ല, അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതികൾ, ഇസഹാക്കിൽ നിന്ന് ജനിച്ചവർ, അതാണ് യഹൂദന്മാർ, ജൂസ്. 2, ഇതര ലോക ജനത മുഴുവൻ. 2, ഹോൾ വേൾഡ് നേഷൻ. നോഹയുടെ സന്തതി പരമ്പരകളായ ഷേം, ആം, യാഫത്ത്, ഇവരുടെ മുഴുവൻ സന്തതി പരമ്പരകളിൽ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസ്രായേലിന്റെ സന്തതികളായ യഹൂദന്മാരൊഴിച്ചാൽ ബാക്കി മുഴുവൻ ലോക ജനത. 2:1-10 ഞാൻ പറയുന്നത്. 3, അതിൽ നിന്നും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവസഭ. ഇങ്ങനെ 3 ഉള്ളൂ ദൈവത്തിന്റെ കണ്ണാടിയിൽ. 1, അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയാകുന്ന ഇസ്രായേൽ. 2, ലോക ജനത. 3, അതിൽ നിന്നും കർത്താവിങ്കിലേക്ക് വന്ന ദൈവസഭ. നമ്മളാ യഹൂദന്മാർ ജനിച്ചവരല്ല, നമ്മളൊക്കെ ഇതര ജനതകൾ ജനിച്ചവരാണ്. നമ്മളിപ്പോൾ ദൈവസഭയിലാ. എങ്കിൽ പിൻപോയിൻ, ജാതികളുടെ സംഖ്യ തികയുവോളോ ഇസ്രായേലിന് അംശമായ കാഠിന്യം. നമ്മളിപ്പോൾ അത് എടുക്കുന്നില്ലെങ്കിലും പറയാം, 70 എന്ന് പറയുന്ന 490 സ്വർഗം യഹൂദന് വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അവനെ ക്ലീൻ ചെയ്യാൻ. അതിൽ 483 തികഞ്ഞ ആഴ്ചയിലാണ് കർത്താവായ യേശു കരുതമേൽ കയറി ദേവാലയത്തിൽ, യെരുശലേമിൽ വന്ന് ദേവാലയത്തിൽ കയറിയത്. 483 വളരെ കറക്റ്റായിട്ട് നിവർത്തിച്ചു. ബാക്കി ഒരു 7 ബാലൻസ് കിടപ്പുണ്ട് നിവർത്തിക്കാൻ. ആ ഏഴ് വർഷമാണ് മഹോപദ്രവകാലമാകുന്ന ഏഴ് വർഷം. ഒരു ഏഴ് വർഷത്തിന്റെ ബാലൻസ് ഉണ്ട് യഹൂദനോട് ഇടപെടാൻ. ഇന്ന് ദൈവം നേരിട്ട് അവരോട് ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, ജാതികളുടെ സംഖ്യ തികയുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം, ഹാർഡ്ഷിപ്പ് ടു ജൂസ്. അവർക്ക് യേശുവിനെ രക്ഷകനായി ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ജാതികളുടെ സംഖ്യ തികയുവോളം? എന്താണ് ഈ ജാതികളുടെ സംഖ്യ? കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ എന്നല്ല അനേകം എണ്ണമുള്ളതാണ്. നമുക്കൊക്കെ അവിടെ വാസസ്ഥലം. ജാതികളിൽ നിന്നും എത്ര പേർ നിത്യതയിൽ ചെല്ലണമെന്നുള്ളതാണ് ജാതികളുടെ സംഖ്യ. നിത്യതയെന്ന് പറഞ്ഞാൽ പുതിയ ഇറസലേം, മുമ്പേ പാടിയല്ലോ പുത്തനായ ഇറസലേം, 85 ലക്ഷം അടി പൊക്കമുള്ള സുവർണ നഗരം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം, സ്വർഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നഗരം. അതിനകത്ത് എത്ര പേർ ജാതികളിൽ നിന്നും നിത്യത അവകാശമാക്കണമെന്നൊരെണ്ണം, അതാണ് ജാതികളുടെ സംഖ്യ. അത് ഇന്ന് രാത്രി തികയാണ് ഇപ്പം കർത്താവ് വന്നിരിക്കുന്നത്. ജാതികളുടെ സംഖ്യ തികയുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം. അവർക്ക് റോമർക്കെതിരെ ലേഖനം 11:8 കാണാം. കാണാത്തൊന്ന് വായിച്ചേ, 11:8 ഒന്ന് വായിച്ചേ. Romans 11:8
ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും
കാണാത്ത
കണ്ണും കേൾക്കാത്ത ചെവിയും,
മൂന്ന് കാര്യം, കാണാത്ത കണ്ണ്, കേൾക്കാത്ത ചെവി, ഉറക്കം. എന്തോ ആത്മീയ ഭാഷയല്ല കേട്ടോ, പൊട്ടന്മാരൊന്നല്ല. കാണാത്ത കണ്ണ്, കേൾക്കാത്ത ചെവി, വളരെയധികം വരുമാനമുള്ളതാ ടൂറിസം ഇസ്രായേലിൽ. മൂന്ന്, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ലോകത്തിൽ മൂന്ന് മതങ്ങൾ. ആ മൂന്ന് മതങ്ങളുടെയും വിശുദ്ധ നാടാണ് പാലസ്തീൻ. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ, യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, അതിലേറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടൂറിസത്തിനായി പോകുന്ന സ്ഥലമാണ് പലസ്തീൻ. ക്രൈസ്തവർ പറയുന്നത് ഹോളി ലാൻഡ് എന്ന, വിശുദ്ധ നാട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും ഒറ്റയ്ക്ക് പോയി ഒന്നും കാണാൻ അവകാശമില്ല, അനുവാദമില്ല. ഇസ്രായേലിലെ ഗൈഡ്സ് ആണ് ലീഡ് ചെയ്യുന്നത്, നല്ല ബെസ്റ്റായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഗൈഡ്സ്. അവർക്ക് മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷത്തിലെ സകല സംഭവങ്ങളും കാണാപ്പാടമാണ്. ചെല്ലുന്ന ആളുകളെ അവർ സംസാരിച്ച് ത്രില്ലാക്കും. കന്യകാ മറിയാമിനോട് ഗബ്രിയേൽ മാലാക വന്ന് നീ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞ സ്ഥലം മുതൽ കൽഭരണിയിൽ വെള്ളം നിറച്ച സ്ഥലവും ആ കൽഭരണിയും കാണിക്കും. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, എല്ലാം കാണിക്കും. കർത്താവ് സ്നാനപ്പെട്ട യോർദാൻ നദി ഈ ഹോളിൻ്റെ വീതിയേ ഉള്ളൂ. അവിടെ കാണിച്ചിട്ട് പറയും, ഇവിടെ ഇതേ ആ പോയിന്റിലാണ് യേശു സ്നാനപ്പെട്ടത്. അനേകരെ ആത്മശക്തിയിൽ ഇറങ്ങി സ്വയം സ്നാനപ്പെടും, പലരെ സ്നാനപ്പെടുത്തും. ആ ത്രില്ലായി ഒടുവിലെ ക്രൂശിൻ്റെ കാൽവറിയിലെ അവിടെ ആരെയും കയറ്റത്തില്ല, ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മേളിലാണ്, അതിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തും. ആ ഇവിടെയാണ് ജീസസിനെ ക്രൂശിച്ചത്, ആരാ കരയാത്തത് കണ്ട. ഒടുവിൽ ഒലിയുമലയെ കൊണ്ട് നിർത്തിയച്ച് പറയും, ഇവിടുന്നാണ് ജീസസ് മേലോട്ട് അസൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ നോക്കി നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്, ഗലീലാപുത്രന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കും. നമ്മൾ അന്നേരം കണ്ണിക്കൂടെ കണ്ണുനീര് വരികയല്ലേ ഇതെല്ലാം പറയുമുണ്ടല്ലോ. അവർക്കൊരു ഫീലിംഗും ഇല്ല, കാരണം അവരവരുടെ ജോലി ചെയ്യുക. അതിൻ്റെ പേരാ കാണാത്ത കണ്ണ്, കേൾക്കാത്ത ചെവി, ആത്മീയ ഉറക്കം. എന്നാൽ അവരെ തകർക്കാനല്ല ദൈവത്തിൻ്റെ പ്ലാൻ, അവരെയും കൃപയിൽ കൊണ്ടുവരണം. അവരോട് ദൈവത്തിന് പുറകെ നമ്മൾ ചിന്തിക്കാൻ പോവുക, അവരെ കൃപയിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവം ഇന്ന് ജാതികൾക്ക് കാലം തികയാണ്. ഇവിടെ ജാതികളിൽ നിന്ന് ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ ചേർത്ത് കഴിയുമ്പോഴാണ് റാപ്ചർ, കർത്താവ് അവരെ ചേർത്ത് കഴിയുമ്പോൾ ഏഴ് വർഷത്തെ മഹോപദ്രവത്തിൽ എതിർക്രിസ്തുവിൻ്റെ കീഴിലിട്ട് ശരിക്കവർ പഠിക്കും. അന്നവർ മശിഹായെങ്കിലേക്ക്, കുത്യമെങ്കിലേക്ക് നോക്കും. ഇതാണ് സംഭവമെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രം വ്യാപകമായി തുടർന്നുള്ള ക്ലാസ്സിൽ പറയാം. വളരെ ചിന്തിക്കേണ്ടതും നമ്മൾ ധ്യാനിക്കേണ്ടതും കാര്യമാണ്, വളരെ രസകരവുമാണ്. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ദൈവം നമ്പുരാൻ്റെ പ്രോജക്റ്റ് തുടങ്ങിയത് ഇസ്രായേലിനെ ഏകീകരിക്കാൻ തുടങ്ങി 1914 ഫസ്റ്റ് വേൾഡ് വാർ മുതൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2012 നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു 100 ഇയേഴ്സ് പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ പോവുക. ചില സംഭവങ്ങൾ നടന്നു, ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയിലേക്കാണ് ഇത് വരുന്നത്. AD 96 ഭാവി കാലത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ഒരു പ്രവചനം എനിക്കും നിങ്ങൾക്കും പിൻ പോയിന്റാണ്. ഓരോരോ കാര്യങ്ങളുടെ സൈൻ, വണ്ടി റോഡേ പോകുമ്പോൾ റെഡ് ലൈറ്റ് കാണുന്നത് പോലെ, അല്ലെ ഗ്രീൻ ലൈറ്റ് കാണുന്ന പോലെ സൈൻ, ഒരു പിൻ പോയിന്റ് ഉണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലേ നമ്മൾ ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 11:1 വാക്യം ഇല്ലെന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11:1 വാക്യം മുതൽ വേഗം വായിക്കണം.
പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം.
ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക.
അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു.
അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു.
അവർ വിശുദ്ധ നഗരത്തെ,
ശ്രദ്ധിച്ചോ, യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ
42 മാസക്കാലം
ചവിട്ടും. 84 മാസമാണ് മഹോപദ്രവം, 7 വർഷം. അതിൽ ആദ്യത്തെ 3.5 വർഷം എതിർക്രിസ്തു തനിനിറം കാണിക്കത്തില്ല, എല്ലാരെയും പിടിച്ചമർത്തും. അവൻ 3 കൂട്ടരോട് ഉടമ്പടി ചെയ്യും. ദാനിയേൽ 9:27 പറയുന്നുണ്ട്, ഹി ഷാൽ മേക്ക് എ സ്ട്രോങ് കവനന്റ് വിത്ത് മെനി ഫോർ എ വീക്ക്. പ്രവചന ഭാഷയിൽ 1 ആഴ്ച 7 വർഷമാ. അവൻ 3 കൂട്ടരോട് ഉടമ്പടി ചെയ്യും. ഇന്നത്തെ സിസ്റ്റത്തിൽ 1, യഹൂദനോട് അവൻ ആദ്യം ഉടമ്പടി ചെയ്യും. നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, ആരും നിന്നെ തൊടത്തില്ല. അവന്റെ എല്ലാമായ ദേവാലയത്തിന്റെ കാര്യം ഞാൻ എടുത്തു. 1989 അമേരിക്കയിലെ യഹൂദന്മാർ 2 കപ്പൽ മാർബിൾ ബ്രിക്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഫലസ്തീനിലേക്ക് ദേവാലയം പണിയാൻ. അത് ഇന്നും അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുക, പണിയുവാൻ നോക്കിയിരിക്കുന്നു. നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പറയാമത്. ആ ദേവാലയത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ യഹൂദൻ അവന്റെ ജീവിതത്തിൽ സ്വത്തിനേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ എല്ലാം വലുത് അവന്റെ ദേവാലയമാണ്. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ അറിയാമില്ല ആർക്കും. എരിവെന്നെ എരിയിപ്പിച്ച നില തിന്നു കളഞ്ഞു. ഇതുകൂടെ കേട്ട് അങ്ങനെ അവൻ യഹൂദനോട് ഉടമ്പടി ചെയ്യും. 1-ാമത്തെ ഉടമ്പടി യഹൂദനോട് ചെയ്യും. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞല്ലോ, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ പ്രകാരം വരാൻ പോകുന്നവന്റെ ജീനെ ഒരു യഹൂദന്റെ കൂടെ ആകുമ്പോ നമ്മുടെ ആളാ എന്നൊരു ധാരണ. 2, ലോക ജനതയോടവൻ ഉടമ്പടി ചെയ്യും. ഒരു സപ്ത സംവത്സര ഉടമ്പടി. തകർന്നു കിടക്കുന്ന ലോകം, വീട് കിടക്കുന്ന സാറ്റലൈറ്റ്, കിടക്കുന്ന കോടിക്കണക്കിന് ശവങ്ങൾ, തകർന്നുപോയ കെട്ടിടങ്ങൾ, കോംപ്ലക്സുകൾ എല്ലാം ഞാൻ റെഡിയാക്കാം. സാത്താന ശക്തിയുള്ളവനവനെ. ആ ഉടമ്പടിയിൽ ലോക ജനത എല്ലാം കീഴ്വണങ്ങും. 3, അല്പം ദുഃഖത്തോടെ പറയാം, കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയോട് അവൻ ഉടമ്പടി ചെയ്യും. എല്ലാ ക്രൈസ്തവ സഭകളും മേലോട്ട് പോവുകയില്ല. സ്വർഗം പറയുന്ന യോഗ്യതയുള്ളവരല്ലാത്തവരാരും പോവുകയില്ല. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി, ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരും വിശുദ്ധകളും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, വചനപ്രകാരം ജീവിക്കുന്നവർ, പ്രത്യാശയിൽ നിൽക്കുന്നവർ, ഒത്തിരി യോഗ്യതകളുണ്ട്. വീണ്ടും ജനനത്തിന്റെ ശക്തിയുള്ളവർ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിൽക്കുന്നവർ, അങ്ങനെ 6-7 യോഗ്യതകളുണ്ടല്ലോ നമുക്കറിയാം. അവർ മാത്രമേ പോകത്തുള്ളൂ, ബാക്കി ഇവിടെ കാണും. അവരോട് ഉടമ്പടി ചെയ്യും. 3 ഓഫീസ് അവൻ സ്ഥാപിക്കും. എത്ര കറക്റ്റാന്ന് അറിയാമോ? ആന്റി ക്രൈസ്റ്റ്, സാത്താന്യ ശക്തിയാ, സൈറ്റനിക് ട്രിനിറ്റി, ഡബിൾ ബീസ്റ്റ്, ഫോൾസ് പ്രോഫറ്റ്. എതിർ ക്രിസ്തുവിന്റെ ഓഫീസ് ജെറുസലേമിലായിരിക്കും. അതാ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കള്ളപ്രവാചകന്റെ ഓഫീസ് 7 മലമേൽ പണിതിരിക്കുന്ന ഒരൊറ്റ പട്ടണമേ ലോകത്തിലുള്ള റോം അവിടെയായിരിക്കും. വെളിപ്പാട് 17. പിശാചിന്റെ ഓഫീസ് ഇറാഖിൽ ബാബിലോൺ നദിയുടെ തീരത്തുള്ള ബാബിലോൺ പട്ടണത്തിലായിരിക്കും. ഇറാഖിൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ബാബിലോൺ നദിയല്ല, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ബാബിലോൺ പട്ടണത്തിലായിരിക്കും. അതിന്റെ പണി ഇതാ തുടങ്ങാൻ പോവുക, അഥവാ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ ഇവൻ ഉടമ്പടി ചെയ്യും. 3 പേർ കർത്താവിന്റെ ഒരു പ്രവചനമുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരെ നിങ്ങൾ സ്വീകരിക്കും. അതാണ് യഹൂദന് പറ്റാൻ പോകുന്ന ഒരു ചതിവ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, 3.5 വർഷം കഴിയുമ്പോൾ ഇവിടെ വായിച്ചു കേട്ടല്ലോ, ജാതികൾ വിശുദ്ധ നഗരത്തെ ചവിട്ടും. 42 മാസക്കാലം ജാതികൾ വിശുദ്ധ നഗരത്തെ ചവിട്ടും. നമ്മളെവിടാ? നമ്മളെവിടാ? അലലിലല്ല, കോഴഞ്ചേരിലും അല്ല, നമ്മളെവിടാ? സ്വർഗത്തിൽ പോയിരിക്കണം എങ്കിൽ ആരംഭം 2009 മാർച്ച് 17 സൗദി അറേബ്യയിലെ റിയാദ് എന്ന പട്ടണത്തിൽ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ പേരാണ് അറബി ലീഗ് കോൺഫറൻസ്. വളരെ ശ്രദ്ധയോടെ ലോകം നോക്കി. ലോകത്തിലുള്ള മുഴുവൻ അറബികളും അവിടെ ഡെലിഗേറ്റ്സിനെ അയച്ചു. മാർച്ച് 18 ഒരു പ്രമേയം അവർ പാസാക്കി. ആ പ്രമേയത്തിന്റെ മലയാളം പരിഭാഷ ഞാൻ പറയാം, അറബി ഭാഷയില. യാതൊരു ഉപാധിയും കൂടാതെ കിഴക്കൻ എറുസലേം ഇസ്രായേൽ പി എൽ ഒക്ക് കൊടുത്തിരിക്കണം. ഷുഡ് ബി ഹാൻഡ് ഓവർ ടു പി എൽ ഒ. കൊടുത്തിരിക്കണം എന്ന് അപേക്ഷിക്കല്ല, കൊടുത്തിരിക്കണം. 2009 മാർച്ച് മാസം 18 കിഴക്കൻ എറുസലേമിന്റെ മേൽ പി എൽ ഒ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. കാലം മുന്നോട്ട് വന്നു. 2011 കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അതിശയിപ്പിച്ചുകൊണ്ടൊരു സംഭവം നടന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ പൊതുസഭയിൽ ഒരു അപ്ലിക്കേഷൻ വന്നു, പി എൽ ഒക്ക് യുണൈറ്റഡ് നേഷൻസിൽ അംഗത്വം കൊടുക്കണം. രാജ്യങ്ങൾ തരിച്ചിരുന്നു പോയി. ഇങ്ങനെ ഒരു അപേക്ഷ ഇവിടെ വന്നില്ല. സെപ്റ്റംബർ 24 ഈ അപേക്ഷ വന്നെങ്കിൽ പിറ്റേ ദിവസം സെപ്റ്റംബർ 25 ഇന്ത്യൻ പ്രധാനമന്ത്രി മിസ്റ്റർ മൻമോഹൻ സിംഗ് യുണൈറ്റഡ് നേഷൻസ് അസംബ്ലിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ചപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞു, പി എൽ ഒക്ക് അംഗത്വം കൊടുത്തിരിക്കണം. ഇതിനെതിരായി ശബ്ദമുയർത്തിയ ഒറ്റ രാജ്യം മാത്രം, ആ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇംഗ്ലണ്ട് പോലും ചാഞ്ചാടി, കാനഡ ചാഞ്ചാടി. അമേരിക്ക മാത്രം പറഞ്ഞു പറ്റത്തില്ല, കൊടുക്കാനൊക്കത്തില്ല. അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആകസ്മിക സംഭവം ഉണ്ടായി. കഴിഞ്ഞ ഒക്ടോബർ 27 അമേരിക്ക പോലും അറിയാതെ ഒരു പരിപാടി നടന്നു. 16 സംഘടനകളുണ്ട് യുണൈറ്റഡ് നേഷൻസിൽ, സാമന്ത്ര സംഘടനകൾ. നമ്മുടെ ചർച്ചിന്റെ സൺഡേ സ്കൂളെ അല്ലെങ്കിൽ ലേഡീസ് മീറ്റിംഗ്, യൂത്ത് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ 16 സംഘടനകളുണ്ട് യുണൈറ്റഡ് നേഷൻസ്. അതിലേറ്റവും ശക്തമായ ഓർഗനൈസേഷന്റെ പേരാണ് യുനെസ്കോ. അവരാണ് എക്കണോമിക്കൽ, എഡ്യൂക്കേഷണൽ, കൾച്ചറൽ എല്ലാ കാര്യങ്ങളും ലോകത്തിൽ ചെയ്യുന്നവരവരാ. എങ്ങനെയെന്നറിയാൻ മേല ഒരു വോട്ടിംഗ് നടന്നു. എന്തോ സംഭവം എന്നറിയാൻ മേല ആ വോട്ടിങ്ങിൽ ഭൂരിപക്ഷം കിട്ടി. ഒക്ടോബർ 25 പി എൽ ഒക്ക് യുനെസ്കോയിൽ അംഗത്വം കിട്ടി. അമേരിക്ക പോലും പ്രതീക്ഷിച്ചില്ല. പിറ്റേ ദിവസം അമേരിക്ക ശക്തമായിട്ട് എതിർത്തു. യുനെസ്കോയ്ക്കുള്ള എക്കണോമിക്കൽ ഹെൽപ്പ് 22% അമേരിക്കയുടേതാ. അമേരിക്ക അത് മുഴുവൻ പിൻവലിച്ചു. യുനെസ്കോയ്ക്ക് കൊടുക്കുന്ന ഡോളേഴ്സ് മുഴുവൻ ഫ്രീസ് ചെയ്തു. എന്നിട്ടും പി എൽ ഒക്ക് യുനെസ്കോയിൽ അംഗത്വം കിട്ടി. നവംബർ പി എൽ ഒയുടെ ആസ്ഥാനത്തെ, യുനെസ്കോയുടെ ആസ്ഥാനത്തെ പി എൽ ഒയുടെ കൊടി ഉയർന്നു. അമേരിക്ക ഒഴിച്ച് ബാക്കി രാജ്യങ്ങൾ നിശബ്ദം പാലിച്ചു. ഇന്ത്യ മുതലായ രാജ്യങ്ങൾ കൈയടിച്ചെങ്കിൽ ഇന്ന് ഇസ്രായേലിന് വേണ്ടി നിൽക്കുന്ന ഏക രാജ്യം ശക്തിയായ അമേരിക്ക മാത്രം. എന്താണ് ഈ സംഭവം? ഇന്ത്യൻ ഭാഷ പറഞ്ഞ റെയിൽവേ ടിക്കറ്റ് എടുത്താൽ റിസർവേഷൻ കിട്ടിയില്ല, വേറൊരു സാധനം കിട്ടും. RAC എന്ന് പറയും, നിങ്ങൾക്കറിയാം. നിങ്ങൾ വിലങ്ങി യാത്ര ചെയ്യുന്നതാണ്. ട്രെയിനിൽ RAC കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഒരു സീറ്റ് ഉറപ്പാണ്. ഒരു സീറ്റ് അത് റെയിൽവേ തന്നിരിക്കും, ഒരു സീറ്റ് ഇരുന്ന് പോകാൻ. ഇതുപോലെ പി എൽ ഒക്ക് യുണൈറ്റഡ് നേഷൻസിൽ RAC കിട്ടിയെങ്കിൽ അടുത്ത സംഭവം ഞാൻ പറയുന്നു, നിങ്ങളുടെയും എൻ്റെയും കൺമുൻപിൽ പി എൽ ഒക്ക് യുണൈറ്റഡ് നേഷൻസിൽ അംഗത്വം ലഭിക്കും, മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കും. ഇപ്പോഴത്തെ രാഷ്ട്രീയ ഒഴുക്കതാ. അമേരിക്ക മാത്രമേ ഉള്ളൂ സപ്പോർട്ട്, ബാക്കിയെല്ലാം ചാഞ്ചാടി. അങ്ങനെ അവർക്ക് അംഗത്വം ലഭിച്ചാൽ അവർക്ക് ഇരിക്കാൻ ചെയ്യാറ് കൊടുക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസിന്റെ ഉത്തരവാദിത്തമാ. അവർക്ക് ഇരിക്കാൻ വേണ്ടി ചെയ്യാറിന്റെ പേരാണ് എറുസലേം. എറുസലേം, കിഴക്കൻ എറുസലേം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ പിടിച്ചു മേടിച്ച് പി എൽ ഒക്ക് കൊടുത്തിരിക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ സ്വർഗീയ മണവാളൻ തന്റെ പ്രിയപ്പെട്ടതിനെ ചേർക്കുവാൻ ആകാശമേഘത്തിൽ വരും. അങ്ങനെ കെടുത്ത് 3.5 വർഷം കഴിയുമ്പോൾ മഹോപദ്രവം തുടങ്ങുമ്പോൾ മുഴുവൻ എറുസലേമും യഹൂദന്മാരല്ലാത്തവരുടെ കയ്യിൽ കിട്ടും. എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ കണ്ടോ? ആലയത്തിന്റെ പുറത്തുള്ള, വായിച്ച മോളെ, ആലയത്തിന്റെ
ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം.
അടുത്ത വാക്യം,
അത് ജാതികൾക്ക്,
അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു.
അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടി.
3.5 വർഷം വിശുദ്ധ നഗരം മുഴുവൻ എറുസലേം. 4 പ്രധാന മലമേൽ പണിതിരിക്കുന്ന അക്രാ, ബിസ്ത, മോറിയ, സയോൺ, പട്ടണം മുഴുവൻ ഭൂതന്മാരല്ലാത്തവരുടെ കയ്യിൽ കിട്ടിയിരിക്കും. നമ്മുടെ പഠനം അതിനു മുമ്പേ കിഴക്കൻ എരുസലേമിൽ അവർക്ക് ഓഫീസ് കിട്ടും. കിഴക്കൻ എരുസലേം പി എൽ ഒക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് സ്വർഗത്തിലേക്ക് പോയേ തീരൂ. തമ്പുരാന്റെ ക്ലോക്കിൽ മണി 12 ആകുകയാണ്. അതിന്റെ മുന്നോടിയായി അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങൾ മുഴുവൻ പി എൽ ഒക്ക് വേണ്ടി നിൽക്കുമ്പോൾ യുനെസ്കോയിൽ മെമ്പർഷിപ്പ് കിട്ടിയെങ്കിൽ അടുത്ത നടപടി വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിഴക്കൻ എരുസലേം കിട്ടിയിരിക്കും. ഇത് സംഭവിക്കുമ്പോൾ നമ്മളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നീ വരുന്നു തല ഉയർത്തുവീൻ. മനസ്സിലായവർ മാത്രം കരങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിച്ച്. അടുത്തത് കർത്താവ് അപ്പം വരും. അതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് കോസ്മോളജിയിലേക്ക് കയറാൻ. കർത്താവ് എപ്പോഴാ വരുന്നത്? പല കാൽക്കുലേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? പൗലോസ് അപ്പോസ്തലൻ ആദ്യം ഓർത്ത കർത്താവ് അദ്ദേഹത്തിന്റെ കാലത്ത് വരുമെന്ന്. അതുകൊണ്ട് അദ്ദേഹം എഴുതിയത് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല അന്ത്യകാലത്തെ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല അന്ത്യകാഹളനാദത്തിങ്കൽ നാം രൂപാന്തരപ്പെടും, ഇൻക്ലൂഡിങ് സെൻബോൾ എന്നാ വിചാരിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ കാലത്ത് വരത്തില്ല, ഞാൻ നല്ലപോർ വരുതി ഓട്ടം തികച്ചു. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ആണ്ടും മാസവും തീയതിയും കൂട്ടിക്കുറിക്കാൻ പാടില്ല. അത് വചനവിരുദ്ധമാണ്. 2017 ആണ്ട് 7 ഏപ്രിൽ കർത്താവ് വരുന്ന ആരെങ്കിലും പറഞ്ഞാലും അവൻ സാത്താൻ്റെ ഏജൻ്റ്. കാരണം കർത്താവിന് പോലും അറിയാൻ മേല. പിന്നാണോ പ്രവാചകം പറയുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 13:32 എന്ന് വായിച്ചേ. മർക്കോസിൻ്റെ സുവിശേഷം 13:32. ആ നാളും നാഴികയും സംബന്ധിച്ചോ
പിതാവല്ലാതെ
ആരും
സ്വർഗത്തിലെ ദൂതന്മാരും
അടുത്ത വാക്യം
പുത്രനും കൂടെ
അറിയുന്നില്ല. എന്നാൽ നിങ്ങളും ഞാനും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് എപ്പോൾ വരുമെന്ന് ഞാൻ നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് പറയാൻ പോവുക. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അതുകൊണ്ട് ജോലി ചെയ്യരുതെന്നല്ല, പണം സമ്പാദിക്കരുതെന്നല്ല, വീട് വെക്കരുതെന്നല്ല, ബിസിനസ് നടത്തരുതെന്നല്ല, കല്യാണം കഴിക്കരുതെന്നല്ല, പഠിക്കരുതെന്നല്ല. ബൈബിള് പഠിപ്പിക്കുന്ന എല്ലാ റുട്ടീനായിട്ടായിരിക്കണം. ഭൂമി ഉള്ളിടത്തോളം ഇതയും കൊയ്ത്തും ഉഷ്ണവും ചെയ്തു എല്ലാ റുട്ടീനായിട്ട് ചെയ്തോണം. കർത്താവ് വരുമ്പം പോകാൻ തയ്യാറും. ഞാനൊരു ഉദാഹരണം പറയാം. കൊച്ചിയിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഈ ന്യൂയോർക്കിൽ നിന്നോ ഡാളസിൽ നിന്നോ സ്വന്തം നാടായ കേരളത്തിലേക്ക് നിങ്ങൾ പ്ലെയിനെ വരിക ബിസിനസ് ക്ലാസ്സിൽ, അല്ലേ? സാധാരണ ക്ലാസ്സിലല്ല, ബിസിനസ് ക്ലാസ്സിൽ നല്ല സുഖമായിട്ട് ചെയറൊക്കെ ഇങ്ങോട്ട് ചാരിയിട്ട് കിടന്നുറങ്ങി എന്നാ സുഖം. 10 മിനിറ്റിടെ 3 പ്രാവശ്യം എയർ ഹോസ്റ്റസ് വന്ന് ചോദിക്കും എല്ലാം വേണമെന്ന്. അങ്ങനെ കഴിച്ച് തിന്ന് കുട്ടിച്ച് ഇങ്ങനെ ചാരിക്കിടന്ന് വരുന്ന നിങ്ങളെ കൊച്ചി എയർപോർട്ടിൻ്റെ ആ സമീപത്തൊക്കെ വരുമ്പോൾ ആരെങ്കിലും പറയുമോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു, എന്നാ നല്ല കിടപ്പ ആകാശത്തിലല്ലേ, 35,000 അടി പൊക്കത്തിലാണ് കിടക്കുന്നത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കർത്താവ് വന്നാൽ മതിയായിരുന്നു എന്ന് ആരേലും പറയുമോ? നടക്കുകയല്ലേ. അതുവരെ കൊള്ളാം. ലാൻഡിങ് എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം റെഡി. കുറച്ചുകൂടെ ഭാഷ അതാത്ത് പറഞ്ഞാൽ ന്യൂഡൽഹി എബിയിൽ ഇറ്റിയൊക്കെ താമസിച്ച ന്യൂഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനാണ് KK എക്സ്പ്രസ്. അതിനകത്തെ യാത്ര സുഖമാണ്. AC കോച്ച് കിട്ടിയ നല്ല യാത്ര. നിങ്ങൾ ആരെങ്കിലും പോകുമ്പോൾ 2 ദിവസം സ്പെയർ അങ്ങ് ചെയ്തു നല്ലതാണ്. AC കോച്ച് കിട്ടിയ സുഖം പരിപാടിയാണ്. ചൂടില്ല, തണുപ്പില്ല, ബെസ്റ്റ് എയർ കണ്ടീഷണർ, പിന്നെ വീട്ടിൽ പോലും ഇല്ലാത്ത നല്ല ബ്ലാങ്കറ്റ് പുതയ്ക്കാൻ, 2 ബെഡ്ഷീറ്റ്, നല്ലൊരു ബില്ലോ, ഒരു കട്ടിയില്ലാത്തത്, സുഖമായിട്ട് പുതച്ചു മൂടി വരാം. ഒരു കുഴപ്പമില്ല, ആവശ്യമില്ലാത്തവരാരും കയറത്തില്ല, സുഖം. അപ്പോൾ തിരുവല്ലയ്ക്കാ ടിക്കറ്റ് എടുത്തെന്ന് അങ്ങ് ഓർത്തു. ന്യൂഡൽഹിക്ക് തിരുവല്ല ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് സുഖമായിട്ട് വരിക. ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ ആരെങ്കിലും പറയൂ എന്നാ നല്ല കോച്ചാ, വീട്ടിൽ പോലും ഇത്ര നല്ല ബ്ലാങ്കറ്റും കമ്പിളിയൊന്നുമില്ല, തലേണയില്ല, ഞാൻ ഇറങ്ങുന്നില്ല തിരുവല്ല, ഞാൻ കൊല്ലത്തിന് പോകാമെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. ചങ്ങനാശ്ശേരി കഴിയുമ്പം പ്ലാൻ മാറും. പെട്ടിയും കെട്ടുമെല്ലാം വൈകിട്ട് വന്ന് ഈ ഉപ്പം തലനീട്ടും തല നീട്ടിക്കൊണ്ടിരിക്കും. തിരുവല്ല ആയോ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം, ജോലി ചെയ്യാം, വിവാഹം കഴിക്കാം, പഠിക്കാം, ബിസിനസ് നടത്താം, വസ്തു സമ്പാദിക്കാം. പക്ഷെങ്കിൽ പാതുക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം, എപ്പോൾ കർത്താവ് വന്നാലും ഇത് മുഴുവൻ ഇട്ടും വെച്ച് പോകാൻ തയ്യാറാകണം. അതാ പ്രത്യാശ, അതാ സ്വർഗം പ്രതീക്ഷിക്കുന്നു. എങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, കർത്താവ് എപ്പോൾ വരും? ആ ടൈമിംഗ് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് പറയാൻ പോകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:1 വായിക്കാം.
തിരിച്ചു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിൻമേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ.
ഇതൊരു പ്രവചന നിവൃത്തിയാ. അതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് സക്കറിയ പ്രവാചകൻ പറഞ്ഞു, സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി വരും. ആ പ്രവചനം നിവർത്തിച്ചത് ആ ക്രൈസ്തവ ലോകം ആഘോഷിക്കുന്ന ഹോശാന. കർത്താവായ യേശു ഒരു കഴുതമേൽ കയറി, കുട്ടികൾ ആരവാരത്തോടെ ഹോശാന പാടി ജെറുസലേം നഗരത്തിൽ കയറി. അവിടുന്ന് താൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ശിഷ്യന്മാർ ഈ ദേവാലയത്തിന്റെ പണി കാണിച്ചു. ദേവാലയം 46 വർഷം കൊണ്ട് യഹൂദന്മാർ നിർമ്മിച്ച ദേവാലയം. അന്നത്തെ ഭരണകർത്താവായ ഹെരോ ദ ഗ്രേറ്റ്, മഹാനായ ഹെരോദാവിന്റെ എല്ലാ ഒത്താശകളും ഉണ്ട്. അത്ര മനോഹരമായി പണിതത്, അത്ര മനോഹരമായി. ഒരു കല്ല് 10 ടണ്ണ, ഒരു ടണ്ണെന്ന് പറഞ്ഞാൽ 1000 കിലോ, 10 ടണ്ണെന്ന് പറഞ്ഞാൽ 22,000 pounds ഒറ്റ കല്ല്, 22,000 pounds ഒറ്റ കല്ല്. അങ്ങനത്തെ കല്ലുകൊണ്ട് അത് പണിതത്, തകിടുകൾ, സ്വർണ്ണ തകിടുകളെല്ലാം പതിച്ച അതിമനോഹരമായ ദേവാലയം. ശിഷ്യന്മാർ വളരെ ആഗ്രഹത്തിൽ കർത്താവിനെ കാണിച്ചു, നിർമ്മാണവും പണിയെല്ലാം കാണിച്ചപ്പം കർത്താവ് പറഞ്ഞ വാക്ക് ഗുഡ് എന്നല്ല, ഇതെല്ലാം കാണുന്നില്ലയോ? വായിച്ചേ.
പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല.
കർത്താവ് പറഞ്ഞു, ഇത് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുക, ഇത് മുഴുവൻ കുപ്പക്കുന്ന് പോലാവും. ശിഷ്യന്മാർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അവരുടെ എല്ലാമായി ദേവാലയ യഹൂദന്റെ. 3 വായിക്കാം.
അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരേണമെന്ന്.
ശിഷ്യന്മാർ ഓർത്തത് ലോകാവസാനമാണെന്നാ ഇത് നശിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത് എപ്പോ സംഭവിക്കും. നിന്റെ വരവ്, കർത്താവ് വരുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വരവ് ലോകാവസാനത്തിനും അടയാളം പറ. അവർ ചോദിച്ചത് ലോകാവസാനവും നിന്റെ വരവും. യേശു തമ്പുരാൻ ദൈവമാകിയാൽ ഉത്തരം കൊടുത്തത് 3 അതേ അധ്യായത്തിൽ ഉത്തരവുണ്ട്. 1, ഈ ദേവാലയം എപ്പോൾ തകരും? 2, തന്റെ സഭയാകുന്ന മണവാട്ടിയെ ചേർക്കാൻ താൻ എപ്പോൾ വരും? 3, ഇവർ ഓർത്ത് ചോദിച്ച ചോദ്യം, നിന്റെ വരവ് ലോകത്തിൽ, അതെ അതിന്റെ പേരാ മേഘപ്രത്യക്ഷത, ഈ ലോകത്തിൽ സാത്താന്യ ശക്തികളെ തകർത്ത് 1000 വർഷി വരുവാ ഭരിക്കുവാൻ യേശു എപ്പം വരും? ഇതെല്ലാം അവിടെ ഉണ്ട്. 1000 വാഴുവാൻ കർത്താവ് വരുന്ന അടയാളവാ. 29 വാക്യം മുതൽ കാണാം, സകല ജാതികളും പ്രലപിച്ചുകൊണ്ട് വരും, അവൻ മേഘാരൂഢനായി വരും. എന്നാൽ തന്റെ വരവിന്റെ ലക്ഷണം താൻ ഒരു പ്രത്യേക അടയാളത്തിലാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ ചിന്താവിഷയം. കർത്താവ് പറഞ്ഞ 5 അതഞ്ചും അക്ഷരീകമായി നിവർച്ച രാത്രിയിലാണ് ഈ ക്ലാസ്. ഈ ക്ലാസിന്റെ വീഡിയോ ദൈവദാസൻ വളരെ ദൂരെ നിന്ന് വന്നാണ് എടുക്കുന്നത്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ദർശനം അതി ഉന്നതം. അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. എൻ്റെ പല പ്രസംഗങ്ങളും ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുക. അദ്ദേഹം എടുത്ത് ഇട്ടിട്ടുണ്ട് ഇന്റർനെറ്റിൽ. എന്നാൽ ഒരു കാര്യം പറയാം, നമുക്ക് വിശദീകരിക്കാൻ ഇപ്പം സമയമില്ല. അതിനേക്കാൾ മുമ്പ് ഈ ക്ലാസിന്റെ വീഡിയോ വേറൊരാൾ എടുക്കുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം. നമ്മൾ തുടർന്നുള്ള ക്ലാസ് ചിന്തിക്കാം. വീഡിയോ ശരിക്കും എടുത്തോണ്ടിരിക്കുക. ചൊവ്വയൊക്കെ ഇരുന്നോണം. നിങ്ങളുടെ ഇരിപ്പും ഒക്കെ അവിടെ എടുക്കുന്നുണ്ട്. ഉള്ള റോഡിൽ നടക്കുന്ന എല്ലാം കർത്താവിന്റെ ക്യാമറയിലുണ്ട്. അതേതാണ് അതിന്റെ പേരൊക്കെ പിന്നെ പറയാം. കർത്താവ് 5 പറഞ്ഞു. ആ പ്രവചന നിവൃത്തിയാണ് കർത്താവിന്റെ വരവിന്റെ ടൈം ട്രാക്ക്. കർത്താവ് എപ്പോൾ വരും? വായിക്കാം 24:32 വാക്യം മുതൽ വായിക്കാം.
അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു.
ശ്രദ്ധിക്കണേ, കർത്താവ് പറഞ്ഞൊരു ഉദാഹരണമാണ്. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ വായിക്കാനല്ല, ലേൺ, പഠിച്ചോ. ഞാനിപ്പം വരും. തിരുവചനത്തിൽ ശാന്തമായിട്ട് കേൾക്കണം. യഹൂദനെ 3 ഉപമിച്ചിട്ടുണ്ട്. 3 യഹൂദൻ, 3 ആത്മീയമായി മുന്തിരി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവേ തോട്ടക്കാരൻ. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ നിങ്ങളെ കണ്ടു. ഹോശയ്യ 9:10 ആത്മീയം. 2, രാഷ്ട്രീയം. അത്തി, അത്തിവൃക്ഷത്തിൽ തലക്ക ഞാൻ ഇതുപോലെ നിന്റെ പിതാക്കന്മാരെ കണ്ടു. പൊളിറ്റിക്സ് ഓശയ്യ 9:10. 3 സൗന്ദര്യം, എക്കണോമി, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. നിന്റെ രൂപഭംഗി ഒലിവ് മരത്തിന്റെ രൂപഭംഗി പോലെ ആയിരിക്കും. ഓശയ്യ 14:6. അങ്ങനെ യഹൂദനെ 3 ക്യാരക്ടറാണ്: ആത്മീയമായി മുന്തിരി, രാഷ്ട്രീയമായി അത്തി, സാമ്പത്തികമായി സൗന്ദര്യത്തിൽ എന്തുവാ ഒലിവ്. ഇതിൽ രാഷ്ട്രീയ അടയാളം കർത്താവ് പറയ, അത്തിയെ നോക്കി നിങ്ങൾ രൂപമ പഠിച്ചോണ്ട്. നമ്മളെ വിശദീകരണം തുടർന്നുള്ള ക്ലാസ്സിൽ സമയം കിട്ടിയായിരുന്നു. ഇപ്പോൾ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ പോകാൻ പോവുക. കർത്താവ് ഇത് പ്രസംഗിക്കുന്നത് 30 AD. കൃത്യമായി പറഞ്ഞാൽ യൂണിയൻ കലണ്ടർ കാൽക്കുലേറ്റ് ചെയ്താൽ ഏപ്രിൽ മാസം. ഇത് തിരുമായി മൊഴി ഒഴിഞ്ഞത് 30 AD. കർത്താവ് ഇത് പറയുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ രാജ്യം പോയി. യിരെമ്യാ പ്രവാചകൻ കരഞ്ഞു പറഞ്ഞു, അപകടം വരുന്നു പറഞ്ഞ യിരെമ്യാവിനെ പിടിച്ച് കുഴിയിലിട്ടതല്ല, അത് ഒരെണ്ണം മാനസാന്തരപ്പെട്ടില്ല. രാജ്യം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. പലരും ഭരിച്ചു, അസൂറിയർ ഭരിച്ചു, ഗ്രീക്കർ ഭരിച്ചു. കർത്താവിൻ്റെ കാലത്ത് റോമൻ ചക്രവർത്തിയുടെ ഒരു പ്രോവിൻസ് ആ പലസ്തീൻ. യഹൂദനാകെ ഉള്ളത്, ഒരു കോമൺ വെൽത്ത് എന്ന് പറയുന്നത് അവർക്കാകെ ഉള്ളത് യെരുസലേം ദേവാലയം മാത്രം. സ്വന്തമായിട്ട് വേറെ യാതൊന്നുമില്ല, യാതൊരു രാഷ്ട്രീയ സ്വാധീനമില്ല. റോമൻ കൈസർക്ക് കരം കൊടുത്ത് കഴിയുന്ന ഒരു കൂട്ടം. അവരെ നോക്കി കർത്താവ് പറഞ്ഞു, എൻ്റെ വരവ് ഓർക്കണേ, കർത്താവിൻ്റെ വരവ് 2 പ്രാവശ്യമാണ്. അടുത്ത വരവ് ലോകം അറിയത്തില്ല, ലോകരറിയത്തില്ല, കാത്തിരിക്കുന്നവരെ അറിയത്തുള്ളൂ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരത്തേ ഉള്ളൂ. ഇവിടെ അങ്ങ് വരിയല്ല, ആകാശത്തിൻ്റെ അല്ല, മേളിൽ വരും. എന്നെയും നിങ്ങളെയും മേഘങ്ങളിൽ അങ്ങോട്ട് എടുക്കത്തേ ഉള്ളൂ. നാം മേഘങ്ങളിൽ എടുക്കപ്പെടും, അത് ഒരു വരവേ. എന്നാൽ ഈ ഭൂമിയിൽ പാദം ചവിട്ടും. 7 വർഷം കഴിയുമ്പോൾ താൻ ഒറ്റയ്ക്കല്ല, നമ്മളും ചവിട്ടും. കർത്താവിൻ്റെ കൂടെ നമ്മളും ചവിട്ടും. ഇതിൽ ഞാൻ പറയുന്നത് ആദ്യം തൻ്റെ സഭയെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ വരുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി നിങ്ങൾ രൂപമ്മ പഠിച്ചോണം. 30 പറഞ്ഞതാ. കർത്താവ് പറയുമ്പോൾ അവർക്കൊന്നുമില്ല. പലസ്തീനിൽ ആ പട്ടണത്തിലൊക്കെ എനിക്ക് ചുറ്റിപ്പറ്റി കഴിയുന്നു. എന്നാൽ അതേ ആഴ്ചയിൽ അവർ ഇവരുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു. ആ വാക്കിൻ്റെ അനന്തരഫലമായി ഇന്നും അവർക്കുള്ളതായ സാക്ഷി. റോമൻ ചക്രവർത്തിക്ക് ഇവരെ വളരെ ഭയമായി. ജനതയെ ഇവരെ വിപ്ലവത്തിന് മുടർന്നാൽ എന്തും ചെയ്യും. അതുകൊണ്ട് ചരിത്രം പറയുന്നത് വളരെയധികം നിരീക്ഷിക്കും. പീലാത്തോസിന്റെ പ്രധാന ജോലി ഭരണമല്ല, ഒബ്സർവേഷൻ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ജൂസ്. കരം പിരിക്കുന്ന പരിപാടിയൊന്നും പീലാത്തോസിനില്ല. ഗവർണറാ, യഹൂദന്മാരുടെ സ്വഭാവവും പെരുമാറ്റവുമാണ് അദ്ദേഹം പഠിക്കേണ്ടത്. അഭൂതപൂർവമായ പബ്ലിക് പ്രസംഗങ്ങൾ 5000 6000 ഒക്കെ വന്ന് കർത്താവ് പ്രസംഗിക്കുന്നത് എന്താണെന്ന് പീലാത്തോസ് പഠിച്ചോണ്ടിരിക്കുക. പീലാത്തോസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പോൾ പീലാത്തോസ് പറഞ്ഞൊരു വാക്യമുണ്ട്: ഈ നീതിപാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ശ്രദ്ധിക്കണേ, ആത്മീയ തിമിരം ബാധിച്ച മത നേതാക്കന്മാർ ജനത്തെ ഉത്തേജിപ്പിച്ചു. അവരും ജനവും താഴെ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞു: അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ശ്രദ്ധിക്കണം, മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി രക്തമൊഴുക്കാൻ വന്ന യേശുവിന്റെ രക്തം പാപം പരിഹരിക്കാനുള്ള ഞങ്ങളുടെ മേൽ വീണോട്ട്. ഇതാണ് അവർക്ക് സംഭവിച്ച പ്രമാദം, ശാപം. ഞാനൊരു വേറൊരു ഭാഷ പറയാം: ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. എന്നാൽ ഒരു ദൈവദാസന്റെ നേരെ, ഒരു ദൈവ പൈതലിന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ അത് തലമുറകളിലേക്ക് ശാപമാകും. അതാണ് ഇസ്രായേലിന് സംഭവിച്ചത്. ആ തലമുറയിൽ അവർ ലോകം മുഴുവൻ ചെതറി. 70 AD മുതൽ 135 വരെയുള്ള 65 വർഷക്കാലം ലോകത്തിൽ ചെതറി. ഒരു കുപ്പിക്ലാസ് പൊട്ടിച്ചെതറുന്നതുപോലെ 1 സെന്റ് ഭൂമി പലസ്തീനിൽ അവർക്കില്ലെന്നായി. അവർ ചെതറി. 1 സെന്റ് സ്ഥലം അവർക്കില്ല, ചെതറി. ലോകം അവർക്കൊരു പേരിട്ടു, ദ വാണ്ടറിങ് ജൂ. അതിന്റെ വിശദാംശം നമുക്ക് പിന്നീട് പഠിക്കാം. നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ വന്ന് അവർ താമസിച്ചു. നിങ്ങൾക്കറിയാവുന്ന ഒരു പേര് ഞാൻ പറയാം: ഗുരുവായൂരിനടുത്തൊരു സ്ഥലമുണ്ട്, മാള എന്ന് പറയും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മാള മരിച്ചുപോയ കേക്കർണാകരം സ്ഥിരം ജയിക്കുന്ന ഒരു സ്ഥലമാണ് മാള. ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണ്. ഈ മാള എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു മലയാളം വാക്കല്ല, അതൊരു എബ്രായ വാക്ക്. അതിൻ്റെ അർത്ഥം അഭയസ്ഥാനം. ഇവരവിടെ വന്ന് താമ ഇന്നും അവിടെ സിനഗോഗ് കിടപ്പുണ്ടതിനെ ക്ലീൻ ചെയ്യാൻ പലസ്തീന്ന് പണവും അയച്ചു കൊടുക്കുന്നു. ലോകം മുഴുവൻ അവർ ചെതറി. അവർ ചെതറിയതിൻ്റെ ഭയങ്കരത്വം പിന്നീട് ചിന്തിക്കാം. അങ്ങനെ ചെതറിക്കിടന്ന ജനത്തെ നോക്കി കർത്താവ് പറഞ്ഞു, എൻ്റെ വരവ് എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ വരുന്നതിൻ്റെ അടയാളം ഇത് തളിർക്കും. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കും. ഇത് സംഭവിച്ചു. 1800 വർഷങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടന്ന കൂട്ടർ 1948 മെയ് മാസം 14 യുണൈറ്റഡ് നേഷൻസ് യൂറോപ്പിലും ഏഷ്യയിലുള്ള രാജ്യങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു. അനേകർ ഡൊണേറ്റ് ചെയ്തു സ്ഥലം. അങ്ങനെ 23 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം കളക്ട് ചെയ്തു 1948 മെയ് മാസം 14. യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ചു, ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായിരിക്കുന്നു. AD 30 കർത്താവ് പറഞ്ഞു, അത്തി തളിർക്കും. എന്റെ വരവിന്റെ അടയാളം എന്തുവാ? അത്തി. ഉറക്കം വരുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. സാധാരണ ഒരമ്മച്ചേരോ അല്ലേ പറയുന്നത്? ഇവിടെ സംഭവിച്ചില്ല. 1948 മെയ് മാസം 14 അത്തി തളിർത്തു. അടയാളം എന്താ? കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എപ്പം വരും? അടുത്തത് കൊമ്പിളതാകും. ഈ 64 വർഷം കൊണ്ട് അവരുടെ ഡെവലപ്മെന്റ് ലോകത്തിന്റെ മുമ്പിൽ വന്നു. ലോകത്തിൽ അതിശീക്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലും മിസൈൽ മേടിക്കുന്നത് ഇസ്രായേലിനോടാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, ആനിമൽ ഹസ്ബൻഡറി അഥവാ വെറ്ററിനറി സയൻസ്, മെഡിക്കൽ സയൻസ് എല്ലാം അവർ മുമ്പിൽ വന്നു കഴിഞ്ഞു. കാരണം കർത്താവ് പറഞ്ഞൊരു വാക്കായി, ഇത് പ്രത്യേക ജനതയാ. പ്രൈസ് ദി ലോർഡ്. അത്തിയെ നോക്കി നിങ്ങൾ ഉരുപമ്പ പഠിപ്പീൻ, കൊമ്പിളതായി ഇല തളിർത്തു. രണ്ട് പ്രവചനം നിവർത്തിച്ചോ? നിവർത്തിച്ചോ. അടുത്തത് കേട്ടോണം, വേനലടുത്തു. അതാണ് നമ്മുടെ കാതലായ വിഷയം. വേനലടുത്തു. ദ സമ്മർ ഈസ് നിയർ. ആത്മീയ ഭാഷയാണ്. ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായാൽ ലോകത്തിന് പൊളിറ്റിക്കൽ പ്രശ്നം, ലോകത്തിന് രാഷ്ട്രീയ വേനൽ. 1945 രണ്ടാം ലോകമഹായുദ്ധം തീർന്നപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി സമാധാനം. യൂറോപ്പിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഒരു വ്യക്തി മരിക്കാത്ത ഫാമിലി ഇല്ല, വിധവമാരില്ലാത്ത ഗ്രാമമില്ലതായി. സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് നടക്കുക. 1948 മെയ് മാസം 14 ഈ രാജ്യമുണ്ടായി. അന്നു മുതൽ ലോകത്തിൽ രാഷ്ട്രീയ പ്രശ്നം. ഇത് മശിഹായെ ഇതുവരെ കണ്ടുവിടാതെ ആത്മീയ അന്ധതയിൽ നിൽക്കുന്ന ഒരു കൂട്ടരാ. കണ്ണിന് പകരം വല്ലെന്നുള്ള ന്യായപ്രമാണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവരാ. എന്താണ് ഈ ലോകത്തിന്റെ പ്രശ്നം? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ലോകത്തിന്റെ സ്വസ്ഥതയും സമാധാനവും പോകാനുള്ള ഏക കാരണം ഇസ്രായേൽ. 1451 പൊക്കമുണ്ടായിരുന്ന ട്രേഡ് സെന്റർ എങ്ങനെ 100 മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ട് സീറോ ആയി? ഒറ്റ ഉത്തരവ് ഇസ്രായേൽ. ഒറ്റ ഉത്തരവ് ഇസ്രായേൽ ആൻസർ. കാരണം അമേരിക്കക്കാരോടല്ല വൈരാഗ്യം, അവർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന നയം. ഇസ്രായേലിനോട് എന്താ വിരോധം? ഇവർ ആർക്കിട്ടായി വെടിവെക്കുന്നതെന്ന് അറിയാവോ? മുഴുവൻ അവരുടെ ജ്യേഷ്ഠന്മാർക്കിട്ട. പിയല്ലോ യേശാവിന്റെ സന്തതി, ജോർദാൻ ഇസ്മായേലിന്റെ സന്തതി. അടുത്ത അറബികൾ മുഴുവൻ അബ്രഹാമിന് കെദൂറായി ഉണ്ടായവർ. ഈ 3 സന്തതികൾ ക്രോസ് മാരേജ് നടത്തിയത് അറബികൾ. ഇസ്മായേലിന്റെ സന്തതി, യേശാവിന്റെ സന്തതി, കെദൂറായിക്ക് ഉണ്ടായിരുന്ന മക്കളുടെ സന്തതി. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം നടത്തിയവർ അറബികൾ. ഇവരുമായിട്ടാണ് ഈ അടി. ഇത് പറഞ്ഞു തീർക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതിന്റെ പരിണത ഫലമാണ് എന്ത്? തീവ്രവാദം, ടെററിസം ഉണ്ടായി തന്നെ അതുകൊണ്ടാണ്. അതിൽ നിന്നാണ് ഇവരെ പിടിക്കാൻ കണ്ടുപിടിച്ച ഒരു മാർഗം. അതിൽ നിന്ന് ലോകത്തിന് ഇന്ത്യയിലെ താജ്മഹൽ വരെ തകർത്തില്ലേ? ഇറാഖിനെ തകർക്കാൻ കാരണം അമേരിക്കയുടെ കൈപ്പൊള്ളിയിലെ യുദ്ധം. ഒറ്റ ഉദാഹരണം. കാരണം സദാം ഹുസൈൻ ഉണ്ടെങ്കിൽ ഇസ്രായേലിന് ഭീഷണി എന്ന കണക്കുകൂട്ടൽ. ഇറാന്റെ നേരെ ഉപരോധം. കാരണം എന്താ? അവർ പ്ലൂട്ടോണിയം 237 സമ്പുഷ്ടമാക്കി ആറ്റമുണ്ടാക്കിയാൽ ഇസ്രായേൽ തകരും. അതിനാണ് അവിടെ പ്രശ്നം. ലോകരാജ്യത്തിൽ ഈ തകർച്ച വരാൻ കാരണം കർത്താവിന്റെ വചനം കണ്ട് രക്ഷിക്കപ്പെടാത്ത ഒരു കൂട്ടരാ മശിഹായെ കണ്ടുപിടിക്കാത്തവർ ഇതുവരെ അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ, അത് കൊമ്പുള്ളതാകും ഇഴ തളർക്കും അപ്പോൾ വേനലടുത്തു. ഒന്ന് വായിച്ച കുഞ്ഞെ,
അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി
സംഭവിച്ചു,
ഇലതളർക്കും
സംഭവിച്ചു,
വേനലടുത്തു എന്ന്.
വേനലടുത്തു, ഡിസംബർ മാസത്തിൽ കേരളത്തിൽ വന്ന റബ്ബർ മരത്തിന്റെ ഒക്കെ ഇല തളരാകും. അന്നേരം അച്ചായൻ പറയും ഇനി അധികം വെട്ടില്ല വേനലെടുത്തെന്ന്. ഇതുപോലെ വേനലടുത്തു. അടുത്ത വാക്യം,
അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും
കാണും. ഇത് കാണുമ്പോഴല്ല പ്രവചനം അങ്ങനെ നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ ഏതെ അത്തി ഉറക്കുന്നു, കൊമ്പിളതാകുന്നു, അതിന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, അത് നമുക്ക് ലോകത്തിന് പൊളിറ്റിക്കൽ അസ്വസ്ഥതകൾ, ഇതൊക്കെ കാണുമ്പോൾ അടുത്ത വാക്യം
അവനടുക്ക
വാതുക്കൽ. ഇത് സംഭവിക്കുമ്പോ ആരാ ആരാ പറ അവിടെ പോയല്ലോ സംഗതി, അവിടെ പോയി സംഗതിയെ. ഈ തൊട്ടി വെള്ളം കോരി കോരി മേളിക്കൊണ്ടെന്ന് കപ്പിയുടെ അടുത്തായപ്പം കയറി പൊട്ടിയെന്ന് പറഞ്ഞാലായി. അവനടുക്ക വാതുക്കൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒന്നുകൊണ്ട് പറയാ, ഞാൻ അമ്മൻ വാതുക്കൽ ഞാനാണോ? അല്ല, എതിർ ക്രിസ്തു ലോകഭരണത്തിന്റെ വാതുക്കൽ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇസ്രയേലാകുന്ന അത്തി തളിർക്ക് സാധാരണക്കാരെല്ലാം ഭരിച്ചിരിക്കുന്നേ കർത്താവ് വാതുക്കെ, കർത്താവ് വാതുക്കെ, കർത്താവ് വാതുക്കെ, കർത്താവ് അല്ല, എല്ലാവരുടെയും കുറ്റമല്ല നമ്മൾ അങ്ങനെ. നമുക്ക് ഈ കർത്താവിന്റെ പറയുന്ന ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അവൻ വാതുക്കെന്ന് കർത്താവ് പറഞ്ഞ പുറത്തെ കർത്താവ് വാതുക്കല്ല. അവൻ വാതുക്കൽ എതിർ ക്രിസ്തു ലോകഭരണത്തിന്റെ വാതുക്കൽ. ശ്രദ്ധിച്ചു, ഞാൻ ആദ്യം പറഞ്ഞത് ഒരു പ്രോമിനന്റ് ഭരണാധികാരിക്ക് വേണ്ടി ഇന്നത്തെ ലോകം നോക്കുന്നു. ഒരു ന്യൂ വേൾഡ് ഓർഡർ ഫോം ചെയ്ത് കഴിഞ്ഞു, ന്യൂ വേൾഡ് ഓർഡർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഒരു മിടുക്കൻ ഭരണാധികാരിക്ക് വേണ്ടി ലോകം ഉറ്റുനോക്കുന്നു. കഴിവുള്ളവൻ ആരുണ്ട്? അപ്പോൾ സയൻസ് പറയുമ്പോൾ ഞങ്ങൾ തരാം. നമ്മൾ ചിന്തിച്ചില്ലേ അമ്മ പ്രസവിക്കാത്ത ഒരുത്തിന് വേണ്ടി ഒരുത്തനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രവചന നിവൃത്തി കണ്ടോ? ഇത് സംഭവിക്കുമ്പോൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ. അകത്ത് കയറിയിട്ടില്ല, എവിടെയാ വാതുക്കൽ? അവൻ അകത്ത് കയറണല്ലേ, എന്താ സംഭവിക്കണം ഒന്ന് പറഞ്ഞേ. അവൻ അകത്ത് കയറണ എന്നാ സംഭവിക്കണം? നമ്മള് മാറണമെന്ന് പറഞ്ഞു. നമ്മള് മാറാതെ അവന് കയറാനൊക്കത്തില്ല. ഇതിരിക്കുന്ന ആരാ? നിങ്ങൾ ഞാനും ആരാ? നമ്മുടെ പദവി എന്ന് പറഞ്ഞേ നമ്മളാരാ? അതേ ഉള്ളൂ. കുഞ്ഞാടി ആരാ? കാന്ത. നമ്മുടെ പേരാ കുഞ്ഞാടിന്റെ, ക്രിസ്തുവിന്റെ അല്ലാ വേലോ. ക്രിസ്തുവിന്റെ ആരാ? ക്രിസ്തുവിന്റെ സ്ഥാനാപതി, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഡിക്ലെയർ ചെയ്തതിൽ ആദ്യത്തെ പരിപാടി വെടിപൊട്ടിയിരല്ല. ആദ്യത്തെ പരിപാടി എന്നാണെന്നറിയാവോ? സ്ഥാനാപതികളെ പിൻവലിക്കും. ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധം ഡിക്ലെയർ ചെയ്താൽ വെടി പൊട്ടുകയല്ല. യുദ്ധം ഡിക്ലെയർ ചെയ്താൽ ആദ്യത്തെ നടപടി എന്താ? സ്ഥാനാപതികളെ പിൻവലിക്കും. എങ്ങനെ? കിട്ടുന്ന പ്ലെയിനെ കയറി പോരാനല്ല, സ്പെഷ്യൽ പ്ലെയിൻ അയക്കും. അത് തൊടാന്ന് വകുപ്പില്ല. ഇന്ത്യൻ സ്ഥാനാപതി പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്പെഷ്യൽ പ്ലെയിൻ അവിടെ ചെല്ലും. ആ പ്ലെയിനെ ചെന്നാൽ അതിനകത്ത് സ്ഥാനാപതിയെ ഓഫീസ് കയറ്റും. ഒരെണ്ണം തൊടത്തിൽ അങ്ങ് പോകും. ഈ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന ക്രിസ്തുവിന്റെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ കിട്ടുന്നിടത്ത് പോകാനല്ല. ഇതാ ഇറങ്ങി വരുന്നു മേഘങ്ങളെ തന്റെ നേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അറിയാമോ, ഒരു പുതിയ മേഘം ഇറങ്ങിക്കഴിഞ്ഞു. യാത്രാലോകം അതിശയിക്കുന്നു. അതായി ഇടിയും മിന്നലും അമേരിക്കയിലൊക്കെ തകർക്കുന്നത്. ഇവിടെ ഇടി വരാൻ പാടില്ല, മിന്നൽ വരാൻ പാടില്ല സാധാരണഗതിയിൽ. അല്ലെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വർഷമായെന്ന് പറഞ്ഞ അച്ചായം പറയട്ടെ, മണ്ണുപിടി ഇടിയുണ്ടോ? ഇടിയുണ്ടോ? അന്ന് ഇവിടെ ഇടിയില്ല. ഭാര്യ ഭർത്താവിനെ ഇടിക്കുന്ന കേസല്ല ഞാൻ പറയുന്നത്, അതന്നും കണ്ടേക്കാം. ഇടിയും മിന്നലും ഇല്ല. ഇപ്പൊ എങ്ങനെ വന്നു നമുക്കത്, നമുക്ക് തുടർന്നുള്ള ക്ലാസ് ചിന്തിക്കാം, കറക്റ്റായിട്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇടിയും മിന്നലും കൊണ്ട് അപകടമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വളരെ സന്തോഷമാ. നമ്മുടെ വാഹനം പതുക്കെ താണുകൊണ്ടിരിക്കുക, അറിയാമോ? ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് ഒരു ചൂട് വരണം. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ സംഭവം സ്ഥാനാപതികളെ പിൻവലിക്കും. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്കുള്ള സകലതും വിട്ട് ഭൂമിയെ ഏഴ് വർഷം തകർക്കുന്നതിന് മുൻപ് ആദ്യം ചെയ്യാൻ പോകുന്നത് തന്റെ പ്രിയപ്പെട്ടതിനെ കൊണ്ടുപോകും. തന്റെ പ്രിയപ്പെട്ടത് ഒന്നേ ഉള്ളൂ, തന്റെ രക്തം കൊണ്ട് താൻ വിലക്കെടുത്ത സഭ. വിലക്കെടുത്ത സഭ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തുവിന്റെ വലിയൊരു രക്തം കൊണ്ട് വിലക്കെടുത്തിരിക്കുക. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ, അവൻ അകത്ത് കയറണമെങ്കിൽ ക്രിസ്തുവിന്റെ സഭ മാറണം. ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവുമില്ല, കർത്താവ് പറഞ്ഞു. എങ്കിൽ ദൈവമക്കളാകുന്ന എന്നോടും നിങ്ങളോടും അവൻ ഒരു ഡീലും ഇല്ല. അവൻ ഇങ്ങനെ നോക്കിയിരിക്കുക, പിന്നെ അവൻ ഒരു പരിപാടി നോക്കും, കഴിയുന്ന അങ്ങ് വല്ലതിനെ പിടിച്ചു വിടാന്നു. അത് അവന്റെ അവന്റെ ടാസ്ക്. അത് വല്ല വിധത്തിലും ലോകത്തിന്റെ മോഹത്തെ കാണിച്ച് ഇവിടെ പിടിച്ചിടാൻ നോക്കും. അതിൽ നിന്നും രക്ഷ പ്രാപിക്കാനാണ് നമ്മൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. വിഷയത്തിലേക്ക് വരിക. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ വാതുക്കൽ. ഭക്തി തളർക്കും, ഡെവലപ്മെന്റ് ആകും. ലോകത്തിന് അത് രാഷ്ട്രീയ വേനലായി ആകെ കൊഴിയുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ. എത്ര കൃത്യമായില്ലേ? ഇപ്പൊ കണ്ട ലോകം ഒരു ഭരണാധികാരിക്ക് വേണ്ടി നോക്കുന്നു, വൺ വേൾഡ് റൂളർ, ഒരു വേൾഡ് റൂളറിന് വേണ്ടി കാത്തിരിക്കുന്നു. ലോകത്തിലെ 93% രാജ്യങ്ങളിലും ഒരാവേശം, ഇൻക്ലൂഡിങ് ഇന്ത്യ, ഒരാവേശം. ഇതൊക്കെ ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് വേറൊരു പുതിയ സിസ്റ്റം ട്രയൽ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ ഈറ്റ് നോവിന്റെ ആരംഭം. അടുത്തത് നമ്മുടെ വിഷയം ഒന്ന് വായിച്ചാ കുഞ്ഞെ. ഇതൊക്കെയും സംഭവിക്കുവോളും
ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല.
നമ്മുടെ വിഷയം അടുത്ത വാക്യം
എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
അടുത്ത വാക്യം,
ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല.
ഇതൊക്കെ സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. തിരുവചനം പഠിക്കുമ്പോൾ പ്രവചനം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് മേജർ പ്രവചനം, രണ്ട് മൈനർ പ്രവചനം. ഇതിന്റെ വ്യത്യാസം എന്താ? എല്ലാം ദൈവ നിശ്വസനീയ പരിശുദ്ധാത്മാവാണ്. മൈനർ പ്രവചനം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് നിവൃത്തിയാവും. നമ്മുടെ ദൈവദാസന്മാരൊക്കെ പ്രവചിക്കുന്നത് മിക്കവാറും മൈനർ പ്രവചനങ്ങളാണ്. ഒന്ന് ശുശ്രൂഷയിൽ വെളിപ്പെട്ടത് കാര്യങ്ങൾ പ്രവചിച്ചാൽ അത് ഉടൻ നിവർത്തിക്കുന്നു. എന്നാൽ മേജർ പ്രവചനം അങ്ങനല്ല, രണ്ട് പ്രാവശ്യമായി രണ്ട് സമയത്തെ നിവർത്തിക്കത്തുള്ളൂ. ഗബ്രിയൽ മാലാക മറിയത്തിനോട് പറഞ്ഞത് ഒരു മേജർ പ്രവചനമാണ്. ശരിക്കും പഠിച്ചാൽ കാണാം അതിൻ്റെ നാല് ഭാഗമേ നിവർത്തിച്ചുള്ളൂ, ഇനി നിവർത്തിക്കാൻ കിടപ്പുണ്ട്. മറിയോട് പറഞ്ഞ് നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടും, അത്യുന്നതന്റെ പുത്രനെന്ന്. ഇത് നാല് നിവർത്തിച്ചു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറിയ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു, അവൻ യേശു എന്ന്, അത്യുന്നതന്റെ. ഒരു മനുഷ്യരും വിളിച്ചില്ല. ആരാ വിളിച്ചതെന്ന് അറിയാവോ? 10,000 പിശാചികൾ ഒന്നിച്ചാണ് വിളിച്ചത്, മനുഷ്യൻ വിളിക്കാതിരുന്നപ്പോ. അതാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർക്കും? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, വേറെ ആരും വിളിക്കാഞ്ഞില്ല. എന്നാൽ അടുത്ത പ്രവചനം നിവർത്തിച്ചിട്ടില്ല. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നിവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. കർത്താവ് എന്നതാ പറഞ്ഞതേ, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുട്ടെ, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല, ഒന്നും സ്വന്തമില്ല. കടം മേടിച്ച കല്ലറ അല്ലേ, കടം മേടിച്ച കഴുത, കടം മേടിച്ച മാളികമുറി. എന്നാൽ നമ്മുടെ കർത്താവ് രാജാവായിട്ട് വാഴും. ആ പ്രവചനം അന്നേ നിവർത്തിക്കത്തുള്ളൂ. നമ്മൾ പാടിയില്ല, നീതി സൂര്യ ശോഭയാലൻ അല്ലലിരുൾ മാറിടും. കർത്താവ് രാജാവായിട്ട് വാഴുമ്പോളേ ഈ പ്രവചനം നിവർത്തിക്കത്തുള്ളൂ. മേജർ പ്രവചനമാ യെശയ്യാ പ്രവചനം, മേജർ പ്രവചനമാ. അതിന്റെ കാതലായ ഭാഗം നിവർത്തിച്ചിട്ടില്ല. നിവർത്തിച്ചു, ഒരു ഭാഗം നിവർത്തിച്ചു. ഇശായിയുടെ കുറ്റിയിൽ നിന്നും മുറമുളവരും വന്നില്ലേ, അത് നിവർത്തിച്ചു, തീർന്നില്ല. അതാ യെശയ്യാവ് പറഞ്ഞ പ്രവചനമാണ് നമ്മുടെ കർത്തൃമേശയിൽ നമ്മളെ ബേസ്. രോമംഗത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു. അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വരും. നാം ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് പോയി. എന്നാൽ നമ്മുടെ അകൃത്യം അവന്റെ വിളിച്ചു, ഇതെല്ലാം നിവർത്തിച്ചു. എന്നാൽ ഇനിയും നിവർത്തിക്കേണ്ട ഒരു ഭാഗം കിടപ്പുണ്ടേ, ഇനിയും നിവർത്തിക്കേണ്ട കിടപ്പുണ്ടേ. ചെന്നായും കുഞ്ഞാടും ഒന്നിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ പുല്ലു തിന്നും. പാല് കുടിക്കുന്ന കുഞ്ഞ് സിംഹത്തിന്റെ ആ സർപ്പത്തിന്റെ പോതിങ്ക കൊണ്ട് കൈയിടും. ഇതുവല്ലോ നിവർത്തിച്ചോ? ഇതെപ്പോ നിവർത്തിക്കും? നമ്മുടെ കർത്താവ് രാജാവായിട്ട് വാഴുന്ന മില്ലീനിയൽ കിങ്ഡം, പാപമില്ലാത്ത ലോകം, അന്നേ നിവർത്തിക്കത്തുള്ളത്. മേജർ പ്രവചനമാ. അതുപോലെ കർത്താവ് തന്റെ വരവിനെ കുറിച്ച്, തന്റെ പ്രിയപ്പെട്ടതിനെ ചേർക്കാൻ വരുന്നതിനെ കുറിച്ച് പറഞ്ഞത് മേജർ പ്രവചനമാ. ഒരു ഭാഗം നിവർത്തിച്ചു, ഇത് സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അതിന്റെ ഫസ്റ്റ് പാർട്ട് സംഭവിച്ചു 30 ഏപ്രിൽ മാസത്തിൽ. കർത്താവ് അത് പറഞ്ഞു. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ, ആരും ഉറങ്ങരുത്. സന്തോഷ വർത്തമാനം പറയാമോ? ഗുഡ് ന്യൂസ്. 30 കർത്താവ് പ്രസംഗിച്ചു. കർത്താവിന്റെ പ്രസംഗം കേട്ട തലമുറ മരണം വഴിയായി മാറുന്നതിന് മുൻപേ, അന്ന് കർത്താവ് പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരന് 30 വയസ്സുണ്ടെങ്കിൽ, ഒരു സഹോദരിക്ക് 30 വയസ്സുണ്ടെങ്കിൽ, അവർ മരണം വഴിയായി മാറുന്നതിന് മുൻപേ കൃത്യ 40 വർഷം കഴിഞ്ഞപ്പോൾ, അന്ന് പ്രസംഗം കേട്ട വ്യക്തിക്ക് 70 വയസ്സായപ്പോൾ യെരുസലേം ദേവാലയം ടൈറ്റസ് സെക്കൻഡ് എന്ന റോമൻ സേനാനായകൻ പിടിച്ചു. അതിന് അടിമണൻ സ്വർണം പാകിയിരിക്കാന്ന് ഒരു ഇൻഫർമേഷൻ ആരോ കൊടുത്തു. അതെടുക്കാൻ ഒരു മാർഗവുമില്ല. ഒരു ടണ്ണ, ഒരു കല്ല് എത്ര ടണ്ണ? 22,000 pounds. എടുക്കാൻ ഒരു മാർഗവുമില്ല. അതിന് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് ആനയെ കൊണ്ടുവന്നു. ആനയുടെ പൊക്കത്തിൽ കലപ്പയുണ്ടാക്കി ഉഴുതുമറിച്ചു. എന്തിനെ? സ്വർണം കിട്ടിയില്ല. കാരണം തമ്പുരാൻ ഒരു പ്രവചനം പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കുകയില്ല. ആ പ്രവചന നിവൃത്തി കർത്താവിൻ്റെ പ്രസംഗം കേട്ടവർ മരണം വഴിയായി മാറുന്നതിന് മുൻപേ അവരുടെ തലമുറയിൽ നടന്നു. ഇത് സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. രണ്ടാമത്തേതാണ് നമ്മുടെ വിഷയം. 1948 മെയ് മാസം 14th ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായി. എന്നാ ഉണ്ടായത്? 48 മെയ് മാസം 14 അന്നൊരമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന് എത്ര വയസ്സുണ്ടെന്നറിയാമോ? 64. 64 വയസ്സ് ലോകത്തിൽ ജീവിക്കുന്നവരെല്ലാം അത്തിതളർത്തത് കണ്ട തലമുറയാണ്. 64 വയസ്സിൽ ജീവിക്കുന്നവർ കർത്താവിൻ്റെ വരവിൻ്റെ 8 മാസം തീയതിയും കൂട്ടി കുറിക്കാൻ പാടില്ല. എന്നാൽ 64 വയസ്സിൽ ഈ ലോകത്തിൻ്റെ 193 രാജ്യങ്ങളിലും ജീവിക്കുന്നവർ അത്തിതളർത്തത് കണ്ട തലമുറയാണ്. അവർ മരണം വഴിയായി മാറും മുൻപേ ഇതൊക്കെ സംഭവിക്കും. നോക്കിയ ഇതല്ല, ഇതൊക്കെ സംഭവിക്കും. ഏതൊക്കെ? കർത്താവ് വരും, തൻ്റെ സഭയെ ചേർക്കും, എതിർ ക്രിസ്തു ലോകഭരണം പിടിച്ചെടുക്കും. എപ്പോൾ? ആരുടെ തലമുറയിൽ? 64 വയസ്സുള്ളവരുടെ തലമുറയിൽ. 64 വയസ്സുള്ള ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര വർഷം ജീവിക്കുമെന്ന് നമുക്കറിയാൻ മേല. എങ്കിലും നമുക്കൊരു കണക്കൂട്ടലുണ്ടല്ലോ എത്ര പോകും അല്ലേ. 64-കാരനെ എത്ര വരെ പോകുന്ന ഒരു ചെറിയ കണക്ക്. ഇപ്പോഴേ ഗുളിയ 9 രാവിലെ. എങ്കിൽ നിങ്ങളോട് സദ്വർത്താനം പറയാം, 64 വയസ്സും അതിൽ കുറവുള്ള ഒരു കര ഉയർത്തിക്ക് പേടിയല്ലോ. കല്യാണാലോണൊന്നുമല്ല, ധൈര്യത്തോടെ കര ഉയർത്തണം. 64 64 അതിൽ കുറവുള്ള ഒരു കൈ ഉയർത്തണം. ദൈവമക്കളെ ഒരു സന്തോഷപ്പെടുത്താൻ ആത്മാവിൽ ഞാൻ പറയാം, 64 കുറവുള്ള ഒരു കൈ ഉയർത്തിപ്പിടി. സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. എന്നാൽ ഈ കൈ ഉയർത്തിയവർ വചനപ്രകാരം ജീവിച്ചാൽ നിങ്ങൾക്ക് ശവപ്പെട്ടിയല്ല, നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. തീർത്ഥം പറയാം, നിങ്ങളുടെ മൂക്കി പഞ്ഞി വെക്കത്തില്ല, നിങ്ങളെ മോർച്ചറി കയറ്റത്തില്ല, നിങ്ങളെ പ്ലെയിനെ കയറ്റി എങ്ങും കൊണ്ടുപോകത്തില്ല, നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. നിങ്ങളോട് പ്രസംഗിക്കുന്ന തോമസ് മാമന് 74 വയസ്സുണ്ട്. എനിക്കൊരു വാക്തത്വമുണ്ട് മകനെ, നീ കാറിൽ കയറുമ്പോൾ 74, പുൽപ്പുറ്റിൽ നിൽക്കുമ്പോൾ 35, അതിലാ ഞാൻ നിൽക്കുന്നത്. ഈ തലമുറയിൽ എന്റെ പ്രിയൻ ആകാശ മേഘത്തിൽ വരും. ആണ്ടുമാസോ തീയതിയല്ല, അതിനോട് റിലേറ്റഡ് ആയിട്ട് മറ്റുള്ള മുഴുവൻ സംഭവങ്ങളും നിങ്ങളൊന്ന് പഠിച്ചേ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോ ചിന്തിച്ചു വന്നു, ഒന്ന് പഠിച്ചു നോക്കിക്കേ. എത്ര കൃത്യമായി വന്നു ഈ തലമുറ. കർത്താവിന്റെ വരവിന്റെ തലമുറയാ. അതാണ് ഈ ആവേശം. ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെട്ടവരുടെ ആവേശം അതാ. അനേകരെ കൃപയെ കർത്താവ് കൊണ്ടുവന്ന് തന്നെ തീരാൻ പോവുക. ലാസ്റ്റ് പോറിങ്. ഇത് മിൻമഴയാ, മുൻമഴ, ഇടമഴ, പിൻമഴ, അങ്ങനെയാ. ഏർലി റെയിൻ, മിഡ് റെയിൻ, ലാറ്റർ റെയിൻ, മൂന്ന് കാര്യങ്ങൾക്കാ. ഇത് മിൻമഴയാ. ഒരല്പമെങ്കിലും ആത്മദാഹമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വർഗം അവരെ മാടി വിളിച്ച് കൃപയിൽ കൊണ്ടുവന്ന് നിർത്തും. സ്തോത്രം. അറിയാമോ, അനേകം ആളുകൾ ഇപ്പോൾ കൃപയിൽ വരുന്നു. ഈ തലമുറ ഗൗരവത്തിൽ പറയുക, 64 എന്ന് പറഞ്ഞു. അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത്, 64 വയസ്സെന്നല്ല. 64 വയസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ തലമുറ. ആ വ്യക്തി എത്ര വർഷം ജീവിക്കുന്ന നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. മെഡിക്കൽ സയൻസാണ് പറയേണ്ടത്. മെഡിക്കൽ സയൻസ് പറയാനൊക്കത്തില്ല. അവൻ്റെ ഇവിടെ തപ്പി നോക്കിയ ചിലപ്പോൾ സംഗതി പോകാറായിരുന്നു. എങ്കിലും 64 അതിൽ കുറവുള്ളവർ ഓർത്തുകൊള്ളുക, ഈ തലമുറയിൽ കർത്താവ് വരും. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതി ചെയ്യും. കർത്താവ്, ഞാൻ ഒരു സംഭവം ഒരിക്കലും മറക്കത്തില്ല. ഈ വാക്യം, ഈ വിഷയം ഞാൻ റാന്നിയിലൊരു സ്ഥലമുണ്ട്, അയിത്തല. അവിടെ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു. ഇതേ വിഷയം പ്രസംഗിച്ച് അനേകർ കർത്താവിനെ, രക്ഷകനെ സ്വീകരിച്ചു. അവിടുന്ന് ഞാൻ വണ്ടി കാറോടിച്ച് വീട്ടിൽ വന്ന് രാത്രി 11:30 വീട്ടിൽ വന്ന് ഞാൻ കഥകൾ തുറന്ന്, പുള്ളിക്കാരത്തി ഉണത്തായിരിക്കാൻ താക്കോൽ കൊണ്ടാണ് പോകുന്നത്. കഥകൾ തുറന്ന് കയറുമ്പോൾ എൻ്റെ ഫോൺ ലോങ് ബെല്ലടിക്കുക. ഞാൻ ഓടിച്ചെന്ന് എടുത്തു. ഒരു വെങ്കൊച്ച മറുതലയ്ക്ക്. സാറാണോ? അതെ, എൻ്റെ സാറേ. സാറിൻ്റെ ഫോൺ നമ്പറൊന്ന് കിട്ടാൻ ഞാൻ പാടുപെട്ട് ഓടിയ. എൻ്റെ ഒരു അങ്കിൾ ഇങ്ങോട്ടുണ്ട്, അവിടുന്ന് കിട്ടിയതാ. എൻ്റെ പേര് മേഴ്സി എന്നാണ്. ഞാനൊരു ജ്ഞാനായക്കാരത്തിയാ. ഞാൻ എം എസ് സിക്കാരത്തിയാണ്. എൻ്റെ സാറേ ഇതിപ്പോ ഒരു സന്തോഷം എനിക്കില്ല. ഞാൻ ഏകയായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഇറങ്ങിയതാണ്. ആ കൊച്ചിൻ്റെ സാക്ഷ്യം കേട്ടോണം. എൻ്റെ മമ്മി പറയും അവൾ നല്ല വഴിക്കാണ് പോയത്. എൻ്റെ ആങ്ങളമാർ രണ്ടുപേരും എൻ്റെ പപ്പായും എന്നെ എന്നും ഹരാസിക്കും. എടി നീ ചത്ത, നിന്റെ ഉപദേശിമാർ വന്ന് എന്നെ പായ ചുരുട്ടി കൂട്ടി കൊണ്ട് പൊന്തമ്പഴ വനത്തിൽ തട്ടും. ഞങ്ങളുടെ കല്ലറ തരത്തില്ല. അവിടെ കിടന്ന് ചെന്നായി നിന്റെ ദേഹം കടിച്ചു പറിക്കും. എന്നോട് എൻ്റെ ദേവദാസനെ ഞാൻ രക്ഷിക്കപ്പെട്ടവളാണെങ്കിലും ഞാൻ സുന്ദരിയാണ്. അതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ ഈ ശവം ചെന്നായിക്ക് കടിച്ച് പറിക്കുമോ എന്ന് വിഷമമുണ്ടായിരുന്നു. സാറിൻ്റെ പ്രസംഗം കേട്ടേ ഞാൻ നേരെ വീട്ടിൽ ചെന്നേ. എൻ്റെ സഹോദരന്മാരെയും പപ്പായെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കല്ലറയും വേണ്ട, നിങ്ങളുടെ ഒന്നും വേണ്ട, എനിക്ക് 24 വയസ്സേ ഉള്ളൂ, ഇന്ന തെളിവിൽ ഞാൻ രൂപാന്തരപ്പെടും. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് കോസ്മോളജി, ഓഷ്യാനോഗ്രാഫി, ജിയോളജി, ഹ്യൂമൻ നേച്ചർ. അതാ കർത്താവ് പറഞ്ഞു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ എന്ന് വായിച്ചേ ലൂക്കോസ് 21:25. വേഗമായി, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ സമയത്ത് നിർത്താം, ബാക്കി നമുക്ക് പിന്നീട് തുടരാം.
സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും.
ആ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എതിർ ക്രിസ്തു 6 വിധത്തിൽ ലോകത്തിലെ ജനത്തെ കൺട്രോൾ ചെയ്യും. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, ഫുഡ് സ്റ്റഫ് കൺട്രോൾ ചെയ്യും, ശരീരത്തിൽ ശരീരം കൺട്രോൾ ചെയ്യും, ചിപ്പ് വെച്ച് അവൻ നേരിട്ട് സംസാരിക്കും എല്ലാവരോടും, അവൻ നേരിട്ട് സംസാരിക്കും എല്ലാവരുടെയും കൺവെർസേഷൻ അവൻ കേൾക്കും. അത് വലിയ പ്രശ്നമാണ്. അവൻ്റെ സംസാരിക്കുന്ന പ്രതിമ എല്ലായിടത്തും വരും. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നറ്റിക്കൽ ഫ്ലക്ച്വേഷൻ നടത്തും. ഓരോരുത്തരുടെ തല ചിന്താഗതികളെ വലിച്ചെടുത്ത് വേറെ കയറ്റിവിടും. അന്നത്തെ ലോകത്ത് രാവിലെ പോകുന്ന ഭർത്താവല്ല തിരിച്ചു വരുന്നത്, രാവിലെ പോകുന്ന ഭാര്യയല്ല തിരിച്ചു വരുന്നത്, വേറെ ഫോമില്ല അല്ലേ. ഇപ്പം തന്നെ എന്നോടൊരു സഹോദരി ഒരു സങ്കടം പങ്കുവെച്ചു. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നു, സാറേ 8 ഭർത്താവിന് പൊതി കെട്ടി കൊടുക്കണം, അത് പുള്ളി ഇലപ്പൊതിയും കൊണ്ടേ പോകത്തുള്ളൂ ഉദ്യോഗസ്ഥനാണ്. 8 ഇലപ്പൊതി കെട്ടി കൊടുക്കും, വാഴയില മുഴുവൻ തീർന്നു, അതിലൊക്കത്തെ കുഞ്ഞമ്മയുടെ വാഴയില ഇപ്പോൾ എടുക്കുന്നു. സഹോദരിയുടെ സങ്കടം കേട്ടോണം. 2 കുരുന്നഗിരി പിള്ളേരാ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് മാറുന്നു. ഇതിങ്ങളെ ഒന്ന് ഒരുക്കി റെഡിയാക്കി വിടണമെങ്കിൽ അതിനെയൊക്കെ പാടാ. അതിനെയും വിട്ടു കഴിഞ്ഞ് വല്ലോ ഒന്ന് കഴിച്ചു വരുമ്പോൾ 9:30 അപ്പോഴത്തേക്ക് ഈ കുരുനഗരി പിള്ളേരും ഭർത്താവ് കിട്ടാൻ തുണി അത് കഴുകാനിട്ട വാഷിംഗ് മെഷീനിലൂടെ ചെളിയാവും. ഇങ്ങനെയെല്ലാം ചെയ്തൊരു 10:30 ആയി കഴിയുമ്പോൾ ഒന്ന് റഷ്മിന് ഉച്ചക്കത്തേക്ക് എടുക്കണ്ടല്ലോ, ആരും ഇല്ലല്ലോ കൂടെ സങ്കടം, ഉച്ചക്കത്തേക്ക് എടുക്കേണ്ടല്ലോ. സമാധാനത്തിൽ ഞാൻ കട്ടിലേ പോയി ഒന്ന് കിടക്കുമ്പോൾ ഗേറ്റ് അനങ്ങും. നോക്കുമ്പം രാവിലെ സ്കൂട്ടറിൽ പോയ ഭർത്താവിനെ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്ന് ഗേറ്റ് ചാരി വെച്ചു പോകും. പോയതെങ്ങനെയാ സ്കൂട്ടറെ കൊണ്ടുവന്നത്? ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്ന, അതിന്റെ കാശ് പോലും വേണ്ട, അത് പിന്നെ മേടിക്കും. കൊണ്ടുവന്ന് ഗേറ്റ് ചാരി വെച്ചു പോകും. ഇതുപോലെ അന്ന് ഈ പരിപാടി നടന്നാൽ അതാ ദൈവമക്കൾ നിർത്താതെ പരാജയപ്പെട്ടത് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ ആ ശാസ്ത്രം അത് വിജയിപ്പിച്ചെടുക്കും. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്ച്വേഷൻ ഇത് നടക്കും. അതിൻ്റെ കൂടെ സ്വർഗത്തിൽ നിന്ന് കുറച്ച് ആക്ഷൻ നടത്തും. ഇതാണ് മഹോപദ്രവം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രത്തിലും ലക്ഷ്യം. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിവരമുള്ളവർ നമുക്കറിയാം, ഈ സൗരയൂഥത്തിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഒറ്റ സ്ഥലമേ ഉള്ളൂ ഭൂമി. വേറെ ഒരു ഗോളത്തിലും പറ്റത്തില്ല. നമുക്കറിയാം ഒരേ സൂര്യൻ്റെ ചൂടായി എല്ലാ ഗ്രഹങ്ങൾക്കും. മെർക്കുറിയുടെ ചൂടറിയാമോ? 423 degrees സൂര്യൻ്റെ ചൂടാ. വീനസിൻ്റെ ചൂട് 482 degrees. നമ്മുടെ അയലോകക്കാരൻ അവനാണ്, നമ്മുടെ ചേട്ടൻ വീനസ് 482 degrees. അതിനടുത്ത ഗ്രഹമാ ഭൂമി. നമ്മുടെ ചൂട് കേൾക്കണോ? നേരേതാണു 20 degrees. ആവറേജ് ഞാൻ പറയുന്നു 20 degrees. എങ്ങനെന്നാ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നു ചൊവ്വ മാർസ്, അവൻ്റെ ചൂട് 127. അതിൻ്റെ അപ്പുറത്തെ ജൂപ്പിറ്റർ 125. അതിൻ്റെ അപ്പുറത്തെ മാർസ് 145. അതിൻ്റെ അപ്പുറത്ത് യുറാനസ് 197. നെപ്റ്റ്യൂൺ 197. അപ്പുറത്ത് സൗരയൂഥത്തിന് പുറത്ത് ഇപ്പോൾ കളഞ്ഞ പ്ലൂട്ടോ 217. ഈ ഭൂമിക്ക് മാത്രം എന്തുകൊണ്ട് 20 degrees ചൂട്? മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചൂട് 28.4 ലോകത്തിലെ എല്ലാ രാജ്യത്തും. അതിൽ നിലനിൽക്കണമെങ്കിൽ ആവറേജ് 20 degrees. ഇവിടെ മാത്രമല്ല ഉള്ള ഓക്സിജൻ ഇവിടെ മാത്രമല്ല കുടിക്കാൻ പറ്റിയ വെള്ളം. നോക്കിക്കേ, ദൈവം നമ്മൾ ക്രമീകരിച്ചത് ഒരു പിതാവ് വീട് വെച്ച് മകന് കൊടുക്കുന്നത് പോലെ. ഇവിടെ ഒത്തിരി ഗുണം, ബാക്ടീരിയ ഇവിടെ ഉള്ളൂ, ഇവിടെ മാത്രം ഗ്രീനറി, ഇവിടെ മാത്രമേ ഉള്ളൂ 12 മണിക്കൂർ രാത്രി. നോവേർ. നമ്മുടെ അയൽവക്കാരന്റെ പേര് വീനസ്, അവന്റെ രാത്രി കേൾക്കണോ? ഒന്ന് ഇരുട്ടിയാ നേരം വിളിക്കാൻ മണ്ണടാൻ 21 ഡേയ്സ്, ഒറ്റ രാത്രി 121 ദിവസം. ഉറങ്ങാൻ കൊതിയുള്ളവരോടെ പോയാ മതി, 3 ഉറക്കം, 1 ബർത്ത്ഡേ. എന്നാൽ ഈ ഭൂമിയിൽ മാത്രം എന്താ, എനിക്ക് നിങ്ങൾക്ക് മിനിമം 8 അവേഴ്സ് ഉറങ്ങണം ചെറുപ്പക്കാർ, ഞങ്ങളൊക്കെ 6 മണിക്കൂർ. അതിനാ ഡോക്ടറോട് ചോദിച്ചാൽ പറയും, ഇരുട്ട് വരുമ്പം കണ്ണിൻ്റെ മേളത്തെ പോള താഴോട്ട് വരും, ഇതാണും കൂടെ കൂട്ടിമുട്ടും, കണ്ണിൻ്റെ വിഷൻ നിന്ന് കഴിയുമ്പം ബ്രെയിൻ സിസ്റ്റംസിലോ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഫ്രഷ് അല്ലേ. ഈ ക്രമീകരണങ്ങൾ മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടിയാണെങ്കിൽ പിശാചു ഭരിക്കുന്ന ലോകത്തിൽ നിന്നും സ്വർഗം ഇത് മുഴുവൻ മാറ്റും. അതാ കർത്താവ് പറഞ്ഞു, സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രത്തിൽ ലക്ഷ്യം, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. പണ്ടൊക്കെ ഇത് പറഞ്ഞാൽ പറയുമ്പോൻ എന്താടാ ഈ പറയുന്നേ, ആകാശത്തിന്റെ ശക്തി ഇളകുമെന്ന്. ഇന്ന് നിങ്ങൾക്ക് എന്നേക്കാൾ അറിയരുതോ ആകാശത്തിന്റെ ശക്തി? ദൈവം ആരെയും ഉപയോഗിക്കും അല്ലേ? കഴുതേക്കൊണ്ട് എന്താ ചെയ്തത് എപ്പരാൻ? തന്റെ കാര്യം സാധിക്കാൻ ദൈവം ആരെ ഉപയോഗിക്കും? കഴുതേക്കൊണ്ട് എന്നാ ചെയ്യിച്ചു? സംസാരിപ്പിച്ചു, കാക്ക കൊണ്ട് കേറ്ററിങ് നടത്തിച്ചു. അന്നത്തെ കാലത്ത് വേറെ ആരുടെ കൊടുത്താലും ഉദ്ദേശിക്ക് കിട്ടുകയില്ല, അവൻ വഴിച്ചലവൻ എടുക്കുവരപ്പം. അതിനാ കാക്ക വെറും കാക്കയല്ല, റാവൻ, സ്പെഷ്യൽ ക്യാരക്ടർ ഉള്ളത്. നമുക്ക് വേണ്ടി അങ്ങനെ ആ കർത്താവ് കരുതുന്ന കരങ്ങളെ സൂചിച്ചേ. ആ കർത്താവ് ആകാശത്തിന്റെ ശക്തി ഇളകുമെന്ന് ഈ ഉപദേശിമാര് പ്രസംഗിച്ചാൽ പറയും, മനുഷ്യനെ പേടിപ്പിക്കുക, നീലാകാശം ഇത് പോകുമെന്നോ? യെസ്, ഒരു മെഡിക്കൽ ഡോക്ടറെയാണ് സ്വർഗം കയ്യിലെടുത്തത്. അദ്ദേഹം ആ തെളിയിച്ചത് മെഡിക്കൽ ഡോക്ടർ, ഡോക്ടർ ജിം ലവ്ലോക്ക്, ബ്രിട്ടീഷുകാരൻ. അദ്ദേഹം മെഡിസിൻ പാസ്സായി കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ ഒരു മൂടില്ല, ഹോസ്പിറ്റലിൽ പോകത്തില്ല, പേഷ്യൻസിനെ നോക്കത്തില്ല. പുള്ളി പറഞ്ഞ് അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ആയില്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന ചരിത്രം. അദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിച്ചു, ഇലക്ട്രിക് ക്യാപ്ചർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, ഇലക്ട്രോ ക്യാപ്ചർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, വായുവിനെ അളക്കുന്നതാ. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് അത് വെച്ച് അദ്ദേഹം വളർന്നിട്ട് നെഞ്ചത്ത് കൈ അടിച്ച് 1972 പറഞ്ഞു, 3000 ടൺ ഫ്രീ ഓൺ വാതകം കയറിക്കിടക്കുന്നു, ആകാശം പൊക്കൊണ്ടിരിക്കുന്നു, 3000 ടൺ ഫ്രീ ഓൺ എന്ന് കയറ്റിവിട്ടു. ഇന്ന് കേൾക്കണമോ? 3000 ഒന്നുമല്ല, കോടിക്കണക്കിന് ടൺ കയറിക്കഴിഞ്ഞു. ഈ ആകാശത്തിന്റെ 2-ാമത്തെ തട്ട് 1.5 കോടി കീറിപ്പോയി. കർത്താവ് പറഞ്ഞില്ലേ ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോകും? പണ്ടൊക്കെ ഇത് പറഞ്ഞ പേടി മനുഷ്യർ പറയും വെറുതെയാണ്. ഇന്ന് നിങ്ങൾക്ക് എന്നേക്കാൾ സ്നഗ്ന സത്യമേ അറിയാം. ആകാശം 5 തട്ടാ, ട്രോപ്പോസ്ഫിയർ, സാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, ആരും മിണ്ടുന്നില്ല. ട്രോപ്പോസ്ഫിയർ, സാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. അയണോസ്ഫിയർ ആ നമ്മുടെ കർത്താവിന്റെ വീഡിയോ ക്യാമറ. ഈ 2-ാമത്തെ തട്ട് കീറിപ്പോയി. സൂര്യനിൽ ലക്ഷ്യം നോക്കിയേ, ശാസ്ത്രം ഭാഷയിൽ പോലും ബൈബിളിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. ലാംഗ്വേജ്, എനിക്ക് അതിനകത്താണ് ദൈവത്തോട് സ്തോത്രം. ലാംഗ്വേജ് പോലും സൂര്യനിൽ ലക്ഷ്യം. കർത്താവിന്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോഴാണ് ആക്ഷൻ. വെളിപ്പാട് പുസ്തകം 6:12 ഒന്ന് വായിച്ചേ. റെവലേഷൻ ചാപ്റ്റർ 6:12.
ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം.
ഈ ലോകത്തിൽ മുഴുവൻ ഭൂകമ്പമില്ലേ? കാരണം എന്താണെന്നറിയാം, 5 ഭൂകമ്പം ഉണ്ടാകും നമ്മൾ മാറിക്കഴിയുമ്പോൾ. നമ്മൾ ദൈവമക്കൾ മാറിക്കഴിയുമ്പോൾ വ്യാപകമായ 5 എർത്ത്ക്വേക്ക്. 1-ാമത്തെ എർത്ത്ക്വേക്ക് ആയി വായിച്ച അതിന്റെ റിയാക്ഷൻ പറയാം. പിന്നെ 4 എർത്ത്ക്വേക്ക് കൂടെ ഉണ്ട്, 4 ലോകം മുഴുവൻ പിടിക്കും. ഇന്നതാ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരൊക്കെ പേടിച്ചിരിക്കുക, ഭയപ്പെട്ടിരിക്കുക. 33 പട്ടണം ഇന്ത്യയിൽ ഭൂകമ്പം ഏത് സമയത്തും ഉണ്ടാകാം. ഇന്ത്യയിലെ അതിന് ഗവൺമെന്റ് ഒരു പ്രൊട്ടക്ഷൻ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അലഹബാദിലെ ഓഫീസ്. അതിന്റെ ചെയർമാന്റെ പേരാ മിസ്റ്റർ ശശിധർ റെഡ്ഡി. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിലെ കൊച്ചി, ട്രിവാൻഡ്രം ഉൾപ്പെടെയുള്ള 33 നഗരം ഏത് സമയത്തും നിലംപൊത്താം. ഞങ്ങൾ പോരുന്നതിന്റെ 2 ദിവസം മുമ്പ് ശരിക്കുന്നു കുലുങ്ങി. ഈ ഭൂകമ്പം മുഴുവൻ 5 ഭൂകമ്പം ഉണ്ടാകും ദൈവസഭ എടുക്കപ്പെട്ട ശേഷം. അതിലൊന്നാമത്തെ ഭൂകമ്പത്തിന്റെ റിയാക്ഷൻ ആണ് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, സൂര്യൻ ഇല്ലാതായെന്നല്ല, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യനെ കുറിച്ച് മൂന്ന് കാര്യമുണ്ട് നമ്മളെപ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്നു. എന്നാൽ പരമപ്രധാനമായ ഒരു കാര്യം പറയാം, ഒരു കണ്ടുപിടുത്തം ശാസ്ത്രം നടത്തിക്കഴിഞ്ഞു. ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന CME കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യൻ മൂന്ന് ഭാഗമാണ്, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഏറ്റവും അകത്തെ ഭാഗത്തിന്റെ പേരാ കൊറോണ. അതിനകത്താണ് ഹൈഡ്രജൻ ഹീലിയം ആകുന്നത്. അവിടെ ഒരു പരിപാടി നടക്കുന്നു, അതാണ് CME കൊറോണൽ മാസ് ഇജക്ഷൻ. കഴിഞ്ഞ മാർച്ച് ആറിന് ശക്തമായ ഒരു CME ഉണ്ടായി. അതുപോലെ ശക്തമായി ഉണ്ടായാൽ ഈ ആകാശത്തിൽ കൂടെ പറക്കുന്ന പ്ലെയിനൊക്കെ തകരാറിലാവും. ഗ്ലോബൽ വാർമിംഗ് അറിയാൻ മേലാത്ത ഒരാരുമില്ല, നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഒന്ന് ഞാൻ പറയാം, ഈ വാക്യത്തോട് ശാസ്ത്രം ഒത്തുവരുന്നു കണ്ടോണം. കഴിഞ്ഞ വർഷം 2011 ജൂൺ മാസത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോസ്മോളജിക്കൽ സയന്റിസ്റ്റ് ജീവിച്ചിരിക്കുന്ന ഈ രാജ്യത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ പോയാൽ 2023 അദ്ദേഹത്തിന്റെ വേർഷം കേട്ടോണം, സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പോകും, എ ലോങ് സ്ലീപ്പ്. ബൈബിളിലെ വാക്യം കണ്ടോ, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ചൂട് പോയാൽ 2023 സൂര്യൻ ഒരു ലോങ് സ്ലീപ്പ്, ഒരു ദീർഘനിദ്രയിലേക്ക് പോകും. കാരണം അദ്ദേഹം കണ്ടുപിടിച്ചു കൊറോണൽ മാസ് ഇജക്ഷൻ ശക്തമാണ്. 500 കോടി വർഷം എരിയാനുള്ള പവർ അതിനകത്തുണ്ടെങ്കിലും ശാസ്ത്രത്തിന് പിടികിട്ടാത്ത കാരണത്താൽ അതിനകത്തെ മുഴുവൻ ഫ്യൂഷനും കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കത്തലാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നതെങ്കിൽ അതിന്റെ റിയാക്ഷൻ 2023 വരുമ്പോൾ സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ തിരുവചനം പറയുന്നു, നിങ്ങളും ഞാനും രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ പഠിച്ചു, ആറാം മുദ്ര പൊട്ടിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷം 3.5 വർഷം കഴിഞ്ഞ കൃത്യം 3.5 വർഷം കഴിയുമ്പോഴാണ് ആറാമത്തെ മുദ്ര പൊട്ടിക്കുന്നത്. നോക്കിക്കേ, ആ രണ്ട് ലാംഗ്വേജ് ഒന്ന് നോക്കണം. ബൈബിള് പഠിപ്പിക്കുന്നത് സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ശാസ്ത്രം പറയുന്നത് ലോങ് സ്ലീപ്പിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ സമയം മാറ്റും, നിയമം മാറ്റും, സമയം മാറ്റും. 11 മണി വരെ കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല. സൂര്യൻ ഉദിക്കത്തില്ല. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, എല്ലാം നക്ഷത്രങ്ങളിൽ ലക്ഷ്യം, നക്ഷത്രങ്ങളിൽ ലക്ഷ്യം. കർത്താവ് പറഞ്ഞതാണോ? ഇവിടെ ഞാൻ വന്നേ അന്നേ ഇന്നലെ അലക്സ് ബ്രദർ എല്ലാം കൂടെ 10 കസേര കൊണ്ടുവന്ന് നേരെ ഇട്ടു, നേരത്തെ ഡിസ്പ്ലേ ചെയ്തു, ചെയറല്ല. ആദ്യത്തെ ദിവസം മീറ്റിംഗ് തുടങ്ങുമ്പോൾ എന്നെ ദേവദാസം കൊണ്ടുവന്ന് ഹോള് കാണിച്ചു, പ്രാർത്ഥിക്കാൻ വന്നതാ. വന്നപ്പോ ചെയറെല്ലാം റെഡിയാക്കിയിട്ടിരിക്കുന്നു. എന്തിനാ? ബൈബിൾ ക്ലാസ്. ഇതുപോലെ 2009 ഡിസംബർ 9 ന്യൂഡൽഹി മുതൽ ന്യൂയോർക്ക് വരെയുള്ള ശാസ്ത്രജ്ഞന്മാർ ഒരു കാഴ്ച കണ്ടു. ഇന്ത്യൻ സമയം വൈകുന്നേരം 8:30 മുതൽ രാവിലെ 8:30 വരെ ഒരു കാഴ്ച കണ്ടു. ആദ്യം അവർക്ക് സന്തോഷം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് കണ്ടോളാൻ പറഞ്ഞു. ജപ്പാൻ, ഇന്ത്യ, ചൈന, അമേരിക്ക എല്ലാം കണ്ടു. വൈകുന്നേരം 8:30 മുതൽ രാവിലെ 8:30 വരെ 104 അസ്ട്രോയിഡ് ആകാശപ്പാറ ഈ ആകാശത്തിൽ വന്നു ദൃശ്യമായി. 104 എണ്ണം ഈ കാട്ടാന ഇറങ്ങുന്ന പോലെ ലൈനായിട്ട് വന്നു, പല കളറിൽ. ശാസ്ത്രലോകത്തിന് വലിയ സന്തോഷം. കുറച്ച് കഴിഞ്ഞ് രാത്രി 12 മണി ആയപ്പം പലിയന്റോളജിക്കൽ ടെക്നോളജി ടെസ്റ്റിൽ ടെക്നോളജിയിൽ അവരെ എൻ്റെ തൂക്കം ഒന്ന് അളന്നു. അപ്പോൾ ഒരു വെപ്രാളം, ഓരോന്ന് ഈ ഭൂമിയുടെ 3 ഇരട്ടിയ. നേരം വെളുത്ത് 8:30 സാധനം കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ട് സംഗതി, ഉണ്ട് എവിടെയോ നിപ്പുണ്ട്. 104 എണ്ണം അതിൽ ഒരെണ്ണം തകച്ച് വീഴുന്നത്, ഇതെല്ലാം കൂടെ തീരാൻ. ഈ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് ചെയ്യാർ നിരത്തിയതുപോലെ ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ എഴുതിയത് നിവർത്തിക്കുവാൻ 104 ആകാശപ്പാറകൾ ഈ സൗരയൂഥത്തിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടെങ്കിൽ എന്റെ നിങ്ങളുടെ പ്രിയൻ വാതുക്കൽ വന്ന് മുട്ടുന്നു. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. കോസ്മോളജി, ഓഷ്യാനോഗ്രഫി, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. അത് പിന്നീട് ചിന്തിക്കാൻ സമയം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദൈവത്തിന്റെ നീതി എല്ലാം മുന്നറിയിക്കാം. 1-ാമത്തെ ഭൂകമ്പത്തിൽ ആ സൂര്യൻ ആക്ഷൻ, 2-ാമത്തെ ഭൂകമ്പത്തിന് 3 റേഡിയേഷൻ ഈ ഭൂമിയിൽ നടക്കും. വെളിപ്പാട് പുസ്തകം 8:5 ഒന്ന് വായിച്ചേ, 3 റേഡിയേഷൻ. സമയം കൂടെ ഞാൻ പറയാം ബൈബിൾ അനുസരിച്ച്, നിങ്ങൾ ഞാൻ രൂപാന്തരപ്പെട്ട് 4 വർഷം കഴിയുമ്പോൾ
ദൂതൻ ധൂപകലശം എടുത്തു യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു.
അടുത്ത വാക്യം,
ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും
ഉണ്ടായി. രണ്ടാമത് ആരോ അടുത്തറ ഇളക്കിയ ഭൂകമ്പം ലോകം മുഴുവൻ, അഞ്ചു ഭൂകമ്പം മഹോപദ്രവ കാലത്ത് ഈ ലോകത്തിൽ സംഭവിപ്പിക്കും. അതിന്റെ മുന്നോടിയായി ഇളക്കം, ഫ്ലൈറ്റുകൾ തമ്മിൽ അകലുന്ന, അതിന്റെ പേരാ ടെക്നോളജിക്കൽ എർത്ത്ക്വേക്ക്. ഒരു ഫ്ലൈറ്റും മറ്റൊരു ഫ്ലൈറ്റും തമ്മിൽ ചേരുന്നതിന്റെ സ്ഥലത്തിന്റെ പേരാ സബ്ഡിക്ഷൻ. അത് അങ്ങോട്ട് വലിയും, അതാ എർത്ത്ക്വേക്ക്. ഇതിനു മുമ്പില്ലാത്ത വിധത്തിൽ എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? മുന്നറിയിപ്പ് തരിക. രണ്ടാമത്തെ എർത്ത്ക്വേക്ക് ഭൂകമ്പം ഉണ്ട്. അടുത്ത വാക്യം കേട്ടോണം.
ഏഴ് കാഹളമുള്ള ദൂതന്മാർ ഏഴുപേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു.
അടുത്ത വാക്യം,
ഒന്നാമത്തവൻ ഊതി.
റേഡിയേഷൻ വരാൻ പോവുക. കർത്താവിന്റെ കൃപ, ഇതെല്ലാം കർത്താവ് വേറെ വിധത്തിൽ കാണിക്കുന്നുണ്ട്, ചിന്തിക്കുന്നവർക്കും ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ. ചിന്തിക്കുന്നവർക്കും ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ റേഡിയേഷൻ എന്താണെന്ന് അറിയാം. 1945 അമേരിക്ക നാഗസാക്കിയിൽ ഹിരോഷിമയിൽ കൊണ്ട് ഓരോ ബോംബിട്ടു, അതിന്റെ റിയാക്ഷൻ നമ്മൾ കണ്ടു. എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി ശരിക്കും പഠിപ്പിക്കാൻ. 2011 മാർച്ചിൽ 17 തോന്നുന്നു, ശനി, ഇന്ത്യൻ സമയം രാവിലെ 11 മണി, ജപ്പാനിലെ ഹുക്കുഷിമയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. റിക്ടർ സ്കെയിൽ 8.9. അതിനോട് ചേർന്നൊരു സുനാമി ഉണ്ടായി. അവരുടെ ആണവ നിലയത്തിന്റെ കോൺക്രീറ്റ് വെറും 12 ഇഞ്ച് കീറി. 12 ഇഞ്ച് ആണവ നിലയത്തിന്റെ കോൺക്രീറ്റ് കീറി. അതിനകത്തു നിന്നും റേഡിയേഷൻ വന്നു. ലോകരാജ്യങ്ങൾ ഒരു കാര്യം കണ്ട് അവർ കണ്ടിങ്ങനെ രസിച്ചിരുന്നു. ആയിരക്കണക്കിന് കാറുകൾ ഇങ്ങനെ ഒഴുകിപ്പോയി. എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരുന്ന ആയിരക്കണക്കിന് കാറുകൾ ഇങ്ങനെ ഒഴുകി കടലിൽ പോകുന്ന എല്ലാവരും ടി വി വഴി കണ്ടു. ഒരു വീടിന് മേലെ ഒരു കപ്പൽ വന്നിരുന്നു, വേറൊരു വീടിന് മേലെ ഒരു പ്ലെയിൻ വന്നിരുന്നു. ഇതൊക്കെ കണ്ടു. എന്നാൽ മറ്റൊരു സംഭവം നടന്നു. റേഡിയേഷൻ വന്നു. റേഡിയേഷൻ ഒരു കണക്കുണ്ട്, ഡോക്ടർക്ക് അറിയാം. ഒരു ഡോക്ടറെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നതാണ്. കാരണം ഞാൻ വല്ലതും പറഞ്ഞു പോകുന്ന എല്ലാം തെളിയിക്കാൻ. റേഡിയേഷൻ ഒരു കണക്കുണ്ട്, അതിന് പറയുന്നത് MSV മൈക്രോ ടെസ്റ്റിൽ 2.2 നമ്മുടെ ദേഹത്ത് അടിക്കാം. പല വിധത്തിൽ അടിക്കുന്നുണ്ട്. MSV 2.2 നമുക്ക് അഫോർഡ് ചെയ്യാം. എന്നാൽ 10 അടിച്ചാൽ അപകടമാണ്, 100 അടിച്ചാൽ വലിയ അപകടമാണ്. MSV ജപ്പാനിൽ വന്ന് എത്ര നീക്കണോ? 100. ആരും അറിയാത്തൊരു സംഭവം ഉണ്ടായി. സമ്പന്ന രാജ്യത്തിൽ 1000-ൽ പരം ശവശരീരങ്ങൾ എന്ന് അവർ പറയുന്നു, ഗവൺമെന്റ്. മാധ്യമങ്ങൾ പറയുന്നു 10,000-ൽ പരം ശവശരീരം. റേഡിയേഷൻ ഏറ്റത് സംസ്കരിക്കാതെ 20 ദിവസം കിടന്നു. മോർച്ചറിയിലല്ല, വഴിയിലും റോഡിലും. 20 ദിവസം 10,000-ൽ പരം ഡെഡ് ബോഡി കിടന്നു. ചിന്തിച്ചോണം, അവരൊരു പരസ്യമിട്ടു അവരുടെ TV. ഞാൻ നർമ്മ ഭാഷ പറയാം, മലയാളി മാത്രം അത് വായിച്ചില്ല. ജോലിക്കാളെ ആവശ്യമുണ്ട്. രാവിലെ വന്നാൽ വൈകിട്ട് പോകുമ്പോൾ $5,000 ഒരു ദിവസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളി വായിച്ചില്ല. 2.5 ലക്ഷം രൂപ ഒരു ദിവസം ഓഫർ ഇട്ടതാ. ആര് ചെന്നതായിട്ട് അറിയത്തില്ല. ആ രാജ്യത്ത് കഴിഞ്ഞ വർഷം സംഭവിച്ച അവിടുന്ന് ഒരു കപ്പൽ വന്നു ചൈനയിൽ. അതെല്ലാം വചനത്തിൽ സംഭവിക്കാൻ പോവുക. ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ അടുപ്പിക്കാൻ പറ്റട്ടെ, വിടാൻ പറഞ്ഞു. അവരെ കപ്പൽ പരിശോധിച്ചപ്പോൾ അതിൽ കപ്പലിന് റേഡിയേഷൻ, 100 മൈൽ അകലെ വെച്ചിരുന്ന മാംസത്തിനകത്ത് റേഡിയേഷൻ. എന്തെല്ലാം സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ. ഒത്തിരി കാര്യങ്ങൾ ഒതുക്കുമല്ലോ. ഇന്ത്യയിൽ നിന്നും 11,000 രൂപ വെള്ളം കൊടുത്തു കുടിക്കാൻ അമേരിക്ക സഹായിച്ചു. ഇവിടെ ചിക്കാഗോയ്ക്ക് അടുത്ത് വരെ റേഡിയേഷൻ വന്നതാണ് അറിവ് അന്വേഷിച്ചപ്പോൾ. എങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും രൂപാന്തരപ്പെട്ട് 4 വർഷം കഴിയുമ്പോൾ സ്വർഗത്തിലെ ആക്ഷനാണ്. ദൈവത്തിന്റെ കോപമാ. മനുഷ്യനെ മാനസാന്തരപ്പെടുവാൻ പാപം മാറ്റുവാൻ അവനെ ആരാധിപ്പാൻ ദൈവജനത്തോട് ചേരുവാൻ അവസരങ്ങൾ കൊടുത്തിട്ടും ഹൃദയത്തെ കഠിനപ്പെടുത്തി ലോകത്തിന്റെ പുറകെ പോകുന്ന മനുഷ്യനെ ദൈവം കണക്ക് തീർക്കാൻ പോവുക. ആദ്യത്തെ റേഡിയേഷൻ ഒന്ന് വായിക്കാൻ പോളെ. 8:5 വായിച്ചേ വേഗം. മുഴുവൻ ഗ്രീനറി റേഡിയേഷൻ അടുത്തത്.
എല്ലാ പച്ചപ്പുല്ലും
ചവിട്ടി നിൽക്കുന്ന മണ്ണിനകത്ത് റേഡിയേഷൻ. സ്വർഗത്തിലെ റേഡിയേഷനാ. ജപ്പാൻകാരുടെ വെറും 100,000 എംബസ്ഫി, ഇത് ആയിരക്കണക്കിനായിരിക്കും എംബസ്ഫി റേഡിയേഷൻ. ദൈവകോപം ഭൂമിയിൽ ഇന്നിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോയി കഴിയുമ്പോൾ അന്ന് ജീവിക്കുന്നവരെ ഹതഭാഗ്യർ. എങ്ങനെ ജീവിക്കും? അടുത്തൊന്ന് വായിച്ചേ.
രണ്ടാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന്
സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട്
കടലിൽ മൂന്നിലൊന്ന് രക്തമായി.
One third part of the ocean will change as blood by radiation. അടുത്ത വാക്യം.
സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി.
അടുത്തത്,
കപ്പലുകളിലും മൂന്നിലൊന്ന്.
അതാ ജപ്പാൻകാരന്റെ കപ്പൽ, ചൈനക്കാരൻ കണ്ടുപിടിച്ചത് കപ്പലിന്റെ റേഡിയേഷൻ. അന്നത്തെ കപ്പലുകളെല്ലാം റേഡിയേഷൻ എടുത്താകും. അടുത്തോട് വായിച്ച മൂന്നാമത്തെ റേഡിയേഷൻ.
മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു.
അടുത്ത വാക്യം.
നദികളിൽ മൂന്നിലൊന്നിൽ മേലും നീരുറകളിൽ മേലും ആയിരുന്നു വീണത്.
അടുത്ത വാക്യം.
ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്.
യെസ്.
വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചു.
പൈപ്പിനകത്തൂടെ വെള്ളം തിരിക്കും, വെള്ളം വരും, കുടിക്കും, റേഡിയേഷൻ മരിച്ചു താഴെ വീഴും. ദൈവകോപം ഭൂമിയിലേക്ക് വരിക. ഇതാണ് മഹോപദ്രവകാലം. റേഡിയേഷൻ 3. ഇനി അതിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ മേല. അന്നേരാ ഞാൻ ഇന്നലെ പറഞ്ഞത് അന്ന് രക്ഷിക്കപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴാ ഓ ലേസർ ലിസണിങ് ഡിവൈസസ് കൊണ്ട് അവൻ പിടിച്ചെടുത്ത് പിടിച്ച് അകത്തിടും. ഈ കഷ്ടത കാണുമ്പോൾ ആ പറഞ്ഞു പോകും. പണ്ട് ആ ചർച്ചക്കൂട്ടുകാർ കണ്ട നോട്ടീസ് ഒന്നും പോയിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചു. ഇത് അന്നേരം അവൻ പിടിച്ചെടുക്കും. അന്ന് പോയപ്പോൾ രക്ഷിക്കപ്പെട്ടതെങ്കിലും വിചാരിച്ചു, പറഞ്ഞെന്ന് വിചാരിച്ചു, അവൻ പിടിച്ച് അകത്തിടും. അതിന്റെ കൂടെ വേറൊരു ആക്ഷൻ, വെളിപ്പാട് 9 വായിച്ച്. അതായത് ഇതിലൊക്കെ ഭയങ്കരം.
അഞ്ചാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു.
അടുത്ത വാക്യം.
അവൻ അഗാധ കൂപത്തിൽ.
നക്ഷത്രമല്ല, ദൈവദൂതൻ. അതാ അവനെ. അടുത്ത വാക്യം കേട്ടോണം.
അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്നു.
നോക്കിക്കേ, ഭൂമിയുടെ ഉൾഭാഗം മൂന്ന് ഭാഗമാ. പാതാളം, അധമപാതാളം, അഗാധ കൂപം, കേഴ്സ്, ഡാറ്റസ്, ബോട്ടംലെസ് പിറ്റ്. ഏറ്റവും അടുത്ത അടിഭാഗത്തിന്റെ പേരാ ബോട്ടംലെസ് പിറ്റ്. അവൻ അങ്ങോട്ട് തുറക്കും. അടുത്തത് കേട്ടോണം.
ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പോകും.
ഇതെല്ലാം കർത്താവ് കാണിക്കുന്നുണ്ട്. അഗ്നിപർവ്വതം പൊട്ടിയാൽ വരണ്ടത് ലാവായ അല്ലെ മാഗ്മായ. ലോകത്തിൽ രണ്ട് സ്ഥലത്ത് ഇത് സംഭവിച്ചു. കമറൂണിൽ അഗ്നിപർവ്വതം പൊട്ടി 998. ഒരു തൊള്ളി ലാവ വന്നില്ല, പകരം വന്നത് പുക. ഈസ്റ്റ് ജർമ്മനിയിൽ ഒരു ഗ്രാമത്തിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി, ഒറ്റടോട്ട് ലാവ വന്നില്ല, പുക ഗ്രാമത്തിലാ. ജനങ്ങൾ അന്തിച്ചു പോയി. പുകയുടെ പുറകിൽ രണ്ട് ചിറകുള്ള ഒരു ജീവിയും കൂടെ വന്നു, ഇതിനകത്ത് നിന്നു. ഇതെല്ലാം കണ്ടതാ. ഇനിയൊന്ന് വായിച്ചതൊക്കെ കർത്താവ് കാണിക്കുക.
കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടു.
അത്ര ഭയങ്കര ആക്ഷൻ നടത്തും. അടുത്തത് കേട്ടോണം.
പുകയിൽ നിന്ന്
വെട്ടുക്കിളി വന്നു. ഞാൻ നമ്മുടെ ഇന്നത്തെ ഭാഷ പറയാം, ഈ വെട്ടുക്കിളിന്ന് കേട്ടപ്പോ വലിയ അമ്മച്ചി ഓർക്കും പച്ച വീട്ടിലാ കാശാക്ക അത് തുറന്നിട്ടേക്കാം കയറി പോകാം. ഗൗരവം മനസ്സിലാക്കാനെങ്കിൽ പറഞ്ഞേ ഇടി കുഞ്ഞമ്മ കഥകൾ തുറന്നിട്ടി നല്ല കാലം വന്നു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ.
അതിന് ഭൂമിയിലെ തേളിലുള്ള ശക്തി ലഭിച്ചു.
ആ ഏഴാം വാക്യം നോക്കി, ഇത് രൂപം കേട്ടോണം.
വെട്ടുക്കിളിയുടെ രൂപം.
വെട്ടുക്കിളി എവിടുന്നാ വരുന്നതെന്ന് അത് കേട്ടോണം. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരോടുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാം. ഇതൊന്ന് കേട്ടിട്ട് ഒരു തീരുമാനം എടുത്തു. നടക്കാൻ പോകുന്ന സംഭവമാണെന്ന് ബൈബിളിൽ കൂടെ തെളിയിക്കാൻ പോകുക. ഇത് നടന്നതായിട്ട് രണ്ട് സ്ഥലത്ത് കണ്ടു. പുക വന്നു, ചിറകുള്ള ജീവി വന്നു. ആ വെട്ടുക്കിളിയുടെ രൂപം, ഇത് എവിടുന്ന് വരുന്ന സാധനമാണെന്ന് കേട്ടോണം. അടുത്ത വാക്യം ഒന്ന് വായിച്ച്.
വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം.
അപ്പൊ പച്ച വീട്ടിലെ കാശാന്ന് പറഞ്ഞ കഥ തോന്നണം. ഗേറ്റ് കടന്നു വരുമ്പോൾ കുതിരയെ. അന്നേരം സ്വല്പം സന്തോഷം, കുതിരയല്ലേ കയറി വരുന്നേ. ആ പട്ടിയും കുഞ്ഞും അല്ലല്ലോ. അടുത്ത വാക്യം ഒന്ന് വായിച്ച്.
തലയിൽ പൊൻകിരീടമുള്ളതുപോലെ
സന്തോഷം. പൊൻകിരീടം. കൺഫ്യൂഷൻ കുറച്ച് വരുമ്പോ ഉണ്ടോ? പുരുഷന്റെ പോട്ടും ഈശയും പൊട്ടൊക്കെ മോഹമായിട്ടുണ്ട്. കുറച്ചുകൂടെ വായിച്ചേ.
സ്ത്രീകളുടെ മുടി പോലെ.
കുറച്ചടുത്ത് വരുമ്പോ ഒരു സ്ത്രീ. ഇതെന്നതാടാ സാധനം? ആദ്യമേ പച്ച വിട്ടില്ലേ, പിന്നെ അടുത്തപ്പോ കുതിര, പിന്നെ ഇങ്ങോട്ട് വരുമ്പോ കുഞ്ഞപ്പൻ, പിന്നെ വന്നപ്പോ കുഞ്ഞമ്മ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ.
പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ.
അവിടെയാ കുറച്ചുകൂടെ അടുത്ത് വിറയ്ക്കാൻ തുടങ്ങി. സിംഹം ചീറ്റുന്നത് പോലെ ചീറ്റും. അടുത്തതേ
ഇരുമ്പ് കവചം പോലെ
തൊട്ടിട്ടുണ്ട് കൈയടിയും. ഇരുമ്പ് കവചം. അടുത്ത വാക്യം.
ചിറകിന്റെ ഒച്ച പടക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച.
ഭയങ്കരത്വം നിങ്ങൾ കേട്ടോണം. കുതിരപ്പട ഓടുന്ന നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടിട്ടില്ല? അതുപോലെ ചടചട കാടി ഇവൻ വീട്ടിലോട്ട് കയറും. അടുത്ത വാക്യം.
തേളിലുള്ളത് പോലെ വാലും.
വാലും
വിഷമുള്ളുമുണ്ട്.
അടുത്ത വാക്യം.
മനുഷ്യരെ 5
150 ദിവസം
ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി.
അവന് പവർ കിട്ടും 5 മാസം ഉപദ്രവിക്കാൻ. അടുത്ത വാക്യം.
അതിനുള്ള ശക്തി വാലിലായിരുന്നു.
അടുത്ത വാക്യം,
ദൂതൻ അത് രാജാവായിരുന്നു.
അടുത്ത കേട്ടോ, ആരാ രാജാവെന്ന് ആരാന്ന് പറയാൻ പോകും. അടുത്ത വാക്യം,
അവൻ എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന
ഭാഷയിൽ. ഒരു വാക്യം വിട്ടുപോയല്ലോ മോളെ, ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. ഒമ്പതിന്റെ ഏഴിലില്ലേ, ആ കാലത്ത് മരണം മനുഷ്യർ അന്വേഷിക്കും, മരണം കാണുകയില്ലതാനും. ആ എത്ര വാക്യാ, ആറ്. ആ കാലത്തെ
മനുഷ്യർ മരണം അന്വേഷിക്കും.
ഈ ഗതികേടാ, എന്തിനാ ജീവിക്കുന്നത്? കുടിക്കുന്നത് റേഡിയേഷൻ അറ്റ വെള്ളം, കുത്തുന്നത് ഈ പുള്ളി, ബെഡ്റൂമിൽ ചെന്ന കിടക്കുന്ന കൂടെ കിടക്കുന്ന മക്കളോ ഭാര്യയോ ഭർത്താവോ ഈ പുള്ളി, കുത്ത് ടോയ്ലറ്റിൽ കയറി അവൻ കൂടെ വല്ലതും നടക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അന്നത്തെ ആളുകളെ ഒന്ന് ഭാവനയെ കണ്ട് അവരുടെ ഗതികേടൊന്ന് ഓർത്ത്, എന്നാ ഇനി മരിച്ചേക്കാന്ന് കൊണ്ട് ചാകും. ചാകാനൊക്കത്തില്ല, ശാസ്ത്രം കണ്ടുപിടിച്ച് 150 ദിവസത്തേക്ക് ചവപ്പെട്ടിരിക്കത്തില്ല. ഒരു ടെക്നോളജി തമ്പുരാൻ ഇറക്കും. അറിയാമോ, മനുഷ്യന്റെ ജീൻ, എന്റെയും നിങ്ങളുടെ ജീനിലോട്ടെ ഒരു കെമിക്കൽ ഉണ്ടത്, അതിന്റെ ജീൻ ഇറങ്ങിയാൽ മനുഷ്യൻ മരിക്കത്തില്ല, ജീവൻ തുടിക്കും. ഓക്കെ, ഓ ഈ ശാസ്ത്രീയ സീക്രട്ടാണ്, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. മനുഷ്യന്റെ ജീനിൽ വേറെ ഒരു ജീൻ കയറിയാൽ അവന്റെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗത്തിലെ ദൈവം കെമിക്കൽ ആക്ഷൻ നടത്തുമ്പം അന്ന് ജീവിക്കുന്നതിനെല്ലാം ദേഹത്തോട് ഇത് കയറ്റിവിടും. അതിന് 150 ദിവസത്തെ എഫക്റ്റ് കാണും. ഇവൻ ജാതത്തില്ല, ഇത് എവിടെ നിന്ന് വന്ന സാധനമാണെന്നാണ് പറയാനുള്ളത്. അതാണ് ഭയങ്കരം. ഈ വന്നത് എവിടുന്നാണെന്നറിയാമോ? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധ കൂപത്തിലിട്ടിരിക്കുന്നു. 2 പത്രോസ് 2:4, ലൂസിഫറിനൊപ്പം പാപം ചെയ്ത ദൂതന്മാരുടെ ഒരു നല്ല സെറ്റിനെ ദൈവം അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധ കൂപത്തിലിട്ടിരിക്കുക. എവിടെയാ എവിടെയാ? അവിടെ ഇട്ടോണ്ട് ഹാംബർഗർ കൊടുക്കുകയല്ല, അവിടെ ഇട്ട് ദണ്ണിപ്പിക്കുക. ആ ദണ്ണിപ്പിച്ചോണ്ടിരിക്കുന്നവരെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് എന്തിനെ? 5 മാസക്കാലം മരിക്കാനും ഒക്കത്തില്ല, ജീവിക്കാനും ഒക്കത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഓർത്തോണം, ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ആക്ഷൻ, സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രൻ ലക്ഷ്യം. കടലിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിലും നമുക്ക് പിന്നീട് ചിന്തിക്കാം. കടൽ അളകുന്നത് കണ്ടില്ലേ? ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ അന്ന് ജീവിക്കുന്ന 3/4 ആളുകൾക്ക്, 4/1 രാജ്യങ്ങളിൽ ഒരു രോഗം വരും. എത്ര വർഷം കഴിഞ്ഞ് നിങ്ങളാരും ഇടില്ല. കർത്താവിൻ്റെ ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് റാപ്ചർ കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ, ബൈബിള് പഠിപ്പിക്കുന്നതാ, അന്നത്തെ ലോകത്തിലെ 4/1 രാജ്യങ്ങളിലും 4/1 ആളുകൾക്കും ഒരു രോഗം വരും. ആ രോഗം കണക്ക് കേട്ടോണം, ബൈബിള് പഠിപ്പിക്കുന്നു 90 ദിവസം ശരീരത്തിൽ നിൽക്കും. എത്ര ദിവസം? അതോടുകൂടി മിക്കവാറും എല്ലാം മരിക്കും. എങ്കിൽ ഇതെപ്പോഴാ കർത്ത എപ്പോഴാ സംഭവിക്കുന്നത്? എപ്പോ 3 വർഷം സഭയെടുക്കപ്പെട്ട് എങ്കിൽ അതിൻ്റെ ആരംഭം 2009 തുടങ്ങി. വായിക്കാം വെളിപ്പാട് പുസ്തകം 6:7.
നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടരുന്നു. അവർക്ക് വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി
കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ
ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു.
കാലം 1 വർഷം, കാലാർത്ഥം 6 മാസം, കാലാംശം 3 മാസം. 3 മാസം എന്ന് പറഞ്ഞാൽ 90 ദിവസം. ഒരു രോഗം വരും, ആ രോഗം 90 ദിവസം മനുഷ്യ ശരീരത്തിൽ നിൽക്കും, അതോടെ മിക്കവാറും എല്ലാം പോകും. 2009 തുടങ്ങി. ലോകം മുഴുവൻ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു രോഗം, പല രാജ്യങ്ങളിലും പല പേര്, എല്ലാം കസിൻസ് ആ രോഗാണുക്കൾ, വൈറസ് കേടുതിയ നിധിയ പല പേരിൽ അറിയപ്പെടും. അമേരിക്കക്കാർ പറയും H1 പറഞ്ഞോട്ടെ ഡോക്ടർ, H1N1. ബ്രിട്ടീഷുകാരൻ പറയും ഫിക്സ് ഫീവർ, വേറൊരു വീട്ടിൽ പറയും മഞ്ഞപ്പനി, മലയാളി പറയും ചിക്കൻഗുനിയ. ഇതെല്ലാം ഈക്വൽ ക്യാരക്ടർ, ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ, ഇതിനെല്ലാം ഈക്വൽ ക്യാരക്ടറാണ്. ഇത് 2009 ലോകത്തിൽ മെഡിക്കൽ സയൻസ് ആദ്യം ഇത് കണ്ടുപിടിച്ചത്. എല്ലാം മിക്കവാറും ഒരേ സ്വഭാവമാണ്. ക്യാരക്ടർ ഒന്നാണ്. ഓരോരോ രാജ്യത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് പേരവർ മാറ്റിയിട്ടു. അല്പസ്വല്പം വ്യത്യാസം, അത്രേ ഉള്ളൂ. മലയാളി അമ്മാമ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ മലയാളിയാണല്ലോ, ഡ്രസ്സ് മാറുമ്പോൾ വേറെ അമ്മാമയെ പോലെ തോന്നുകയില്ല. ഇതുപോലെ അല്പസ്വല്പം വ്യത്യാസം, ജനറലി ഒന്ന്. ഇത് 2009 തുടങ്ങി കണ്ടുപിടിച്ചത് കേട്ടോണം. നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരാണ് ശരിക്കും ആദ്യം കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ബിഗിനിങ് 2009. അന്ന് മനുഷ്യ ശരീരത്തിൽ ഇത് പ്രവേശിച്ചു. 10 ദിവസം ശരീരത്തിൽ ഇത് ആധിപത്യം പുലർത്തി. കണക്ക് കേട്ടോണം, എത്ര ദിവസം? സുസന്ന 10 ദിവസം. ഇതിൻ്റെ ലക്ഷണം, ഇത് ആർക്കെങ്കിലും H1N1 ചികുങ്ങനിയായി വന്നവരുണ്ടോ എന്ന് കൈപോക്കാവോ? അപ്പം കൺഫേം ചെയ്ത് പറയാം, അതിൻ്റെ ലക്ഷണം ആർക്കും വന്നില്ല. ദേഹത്തെല്ലാം പനി, അവിടെ എവിടെയൊക്കെ നീര്, ദേഹം മുഴുവൻ നീരില്ല. ചില പ്രത്യേക ഭാഗത്തൊക്കെ നീര്, കാലണേ കഴിക്കയില്ല. ചില ചുമന്ന കുരുക്കൾ കൊമള പോലെ മുഖത്തെ. അതിന് റാന്നിക്കാരൊരു പേരിട്ടു, തക്കാളിപ്പനി. അത് അവരായിട്ടാ പേര്. അമേരിക്കൻ ഒരു ഫാമിലി വന്നു, ആ പുള്ളിക്കാരിക്ക് ഇത് കിട്ടി. അതിന് അവർക്ക് തക്കാളിപ്പനി എന്ന് പറയാനൊക്കത്തില്ല. അതിന് അവർ പരിഷ്കരിച്ചൊരു പേര് പറഞ്ഞു, ടൊമാറ്റോ ഫീവർ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് പത്രക്കാരെഴുതി, ടൊമാറ്റോ ഫീവർ. ഡോക്ടർമാർ അതങ്ങ് ഏറ്റെടുത്തു. അവരുടനെ TF എന്ന പിന്നെ അവരുടെ ഷോർട്ട് ഫോം എന്നതാ ടൊമാറ്റോ ഫീവർ. ഇത് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഇത് ദേഹത്ത് വന്നു. ഈ വൈറസ് ദേഹത്ത് കയറിയപ്പോൾ ഇത് കയറിയത് കണ്ടച്ചു പോകാനല്ല, കൊല്ലാനാ. വിഷമ നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരൻ പിടിച്ച് ഇടിച്ചവനെ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ആ ഭാഗത്തോട് കയറുന്നില്ല. ശരീരത്തിൽ പട്ടാളക്കാരനുണ്ട്, പോലീസുകാരനുണ്ട്. പോലീസുകാരൻ പ്രതിയെ അറസ്റ്റ് ചെയ്യും, പട്ടാളക്കാരൻ പ്രതിയെ വെടിവെക്കും. നമ്മുടെ ശരീരത്തിന്റെ പോലീസുകാരനാ വൈറ്റ് കോർപ്പസിൽസ് അല്ലേ? നേഴ്സസ് അസോസിയേഷൻ അറിയാം. പട്ടാളക്കാരനോ? എന്നോട് ചോദ്യം ചോദിക്ക്, ശരിയല്ല. ബാക്ക്ഗ്രൗണ്ട് പ്രോട്ടീൻ P53 പട്ടാളക്കാരനാ. ശരീരത്തിനകത്തുണ്ട് AGTC അനങ്ങുമ്പം അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ രോഗാണു ദേഹത്ത് കയറി. അമ്മാമ്മയുടെ അച്ചായന്റെ ഒക്കെ ദേഹത്തെ, ഞങ്ങളുടെ വീട്ടുകാരുടെ ദേഹത്ത് കയറിയതാ. നീരെ വേദന എന്താ? ഈ രോഗാണു നമ്മളെ കൊല്ലാൻ വന്നതാ. പക്ഷെങ്കിൽ നമ്മുടെ പട്ടാളക്കാരനെ അടിച്ചവനെ പൊളയിറങ്ങി. ഞാൻ നിങ്ങളുടെ ഭാഷയെ മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. 10ാം പക്കം നമ്മുടെ ശരീരത്തിന്റെ പട്ടാളക്കാരൻ ചേച്ചി വെളിപ്പോയി. 2009 ആദ്യത്തെ സംഭവമായി H1N1 യെല്ലോ ഫീവർ, ടിക് ഫീവർ, ചിക്കൻ ഗുനിയ മനുഷ്യ ശരീരത്തിൽ 10 ദിവസം നിന്നു. അത് കഴിഞ്ഞത് വെളിപ്പോയി. എന്നാൽ മെഡിക്കൽ സയൻസ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, ഇതെങ്ങും പോയിട്ടില്ല. ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ അവിടെ എല്ലാം ഉണ്ട് ആ വൈറസ്, അതിന്റെ പരിപാടി, അതിന്റെ മ്യൂട്ടേഷൻ. അത് റെഡിയാകുന്നു ഇനിയും കയറി അറ്റാക്ക് ചെയ്യാൻ. അതാണ് നമ്മുടെ വിഷയം. അവർ പറയുന്നു ഇനിയും കയറിയാൽ, ഒരു വ്യക്തി ശരീരത്തിൽ കയറിയാൽ 10ൽ കൂടുതൽ ദിവസം പിടിച്ചു നിൽക്കും. പകരുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം 10 ദിവസമായിരുന്നു, ആദ്യത്തെ വർഷം 2009. ഇനിയും 12ോ 14ോ 15ോ ദിവസം നിൽക്കും. നമ്മുടെ ശരീരത്തിന്റെ പട്ടാളക്കാരൻ ഡിഫെൻഡിങ് പവറിനെ വെളിച്ചാടിക്കും. അവൻ പിന്നെയും മ്യൂട്ടേഷൻ, കയറും ഇറങ്ങും കയറും ഇറങ്ങും. അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ 90 ദിവസം പിടിച്ചു നിൽക്കാൻ, അതിന് ശക്തി കിട്ടുമ്പോഴതിന് 3 വർഷം മുമ്പേ ദൈവമക്കൾ എടുക്കപ്പെട്ടിരിക്കും. ഇതെവിടെ നിന്ന് വന്നു? മനോഹരമാണെന്നറിയോ തിരുവചനം. ഇതെവിടെ നിന്ന് വന്നെന്ന് ഔദ്യോഗികമായി പറയേണ്ട അവരൊക്കെയാ, മെഡിക്കൽ സയൻസാ. പക്ഷെ ബൈബിളിൽ മുന്നറിയിപ്പുണ്ട്, ഒന്ന് വായിക്കാം. ഇതെവിടെ നിന്ന് വന്നു? ഇത്ര കറക്റ്റ് പ്രവചന നിവൃത്തി. ഹഗായി പ്രവചനം 2:6 നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ഹഗായി പ്രവചനം 2:6
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും.
5 ഇളക്കം. ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും,
കടലിനെ
ഇളക്കും, കരയെ ഇളക്കും,
സകല
ജാതികളെ ഇളക്കും.
സകല ജാതികളുടെയും മനോഹര വസ്തു.
5 ഇളക്കം കഴിയുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന ക്രിസ്തു വരും. കരയെ ഇളക്കും, കടലിനെ ഇളക്കും, ആകാശത്തെ ഇളക്കും, സകല ജാതികളെ ഇളക്കും. മാരകമായ രോഗാണുക്കൾ എവിടെ നിന്ന് വരുന്നു എന്നറിയുവാൻ മെഡിക്കൽ സയൻസ് നടത്തിയ പരീക്ഷണത്തിൽ ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു. ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തിയത് എവിടെ നിന്ന് വരുന്നു? അവർ നടത്തിയ പരീക്ഷണം ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, 4 ഗ്യാസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു എലിമെൻ്റ് കൂടെ ചേർത്തു, സൾഫർ. അപ്പം എത്ര ആയി? 5 ആണോ 5 ആണോ? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ. അതിലേക്ക് UV കയറ്റി വിട്ടു, അൾട്രാ വയലറ്റ്. അവർ ഞെട്ടിപ്പോയി, മിനിറ്റുകൾക്കൊക്കെ ഞെട്ടിപ്പോയി. ഇത് ഒക്കെ തമ്പുരാൻ കാണിക്കുക. നമ്മുടെ ഡി എൻ എയുടെ ജീവന്റെ ഘടകത്തിന്റെ ആദ്യത്തെ അംശത്തിന്റെ പേരാണ് പിരമിഡിൻ പ്യൂരിറ്റിൻ, ജീവന്റെ തുടിപ്പ്. അതിനകത്ത് അതുണ്ടായി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ പ്ലസ് യു വി, പിരമിഡിൻ പ്യൂരിറ്റിൻ അതിനകത്ത് ചലിച്ചു. എങ്കിൽ ആകാശത്തിൽ നാച്ചുറലി ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഉണ്ട്, അവൈലബിൾ. പ്രവചനം, ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും. കഴിഞ്ഞ 35 വർഷം കൊണ്ട് നിരവധി വൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായി. അഞ്ചാമൻ കയറി വന്നു, ആരെ? സൾഫർ. അടുത്ത ഇളക്കം, ഞാൻ ആകാശത്തെ ഇളക്കും. രണ്ടാമത്തെ തട്ട് 1.5 കോടി കീറി, അവിടുന്ന് എന്തോ ഇങ്ങോട്ട് ഇറങ്ങി വന്നു, 8% യു വി. സകല ജാതികളെ ഇളക്കി. അമേരിക്കക്കാരന് പനി, മലയാളിക്ക് പനി, സായിപ്പിന് പനി, സകല ജാതികളെ ഇളക്കിയില്ലേ ചിക്കൻഗുനിയ പോലുള്ള മാരക വൈറസ്? എങ്കിൽ അതിന്റെ തൊട്ടുപുറകെ സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന ക്രിസ്തു ആകാശമേഘത്തിൽ വരും. ഈ തലമുറയിൽ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരാൻ പോവുകയാണ്. ഈ തലമുറ കർത്താവിന്റെ വരവിന്റെ തലമുറയാ. ഇത് മക്കളുടെ കാലത്തല്ല, നിങ്ങളുടെ കാലത്ത് നടക്കും. പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ ഒന്ന് നോക്കിക്കേ. ഒരു സോവിയറ്റ് റഷ്യ എന്തിനു തയ്യാറാകുന്നു? ഇറാഖിൽ നിന്ന് ആരംഭിച്ച യൂഫ്രട്ടീസ് നദി എന്തുകൊണ്ട് ഇസ്രായേലിന്റെ വടക്ക് വശത്ത് വന്നപ്പോൾ വറ്റുന്നു, വെള്ളം കുറയുന്നു? കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കുവാൻ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോകുമെന്ന് 2000 വർഷങ്ങൾക്കും പ്രവചിച്ചെങ്കിൽ യൂഫ്രട്ടീസ് നദിയുടെ ജലനിരപ്പ് താഴുന്നു. കാരണം ആർക്കും അറിയാൻ മേല. ഇറാഖിൽ നിന്ന് ആരംഭിച്ച 12,000 മൈൽ ഒഴുകുന്ന ആ നദി പലസ്തീന്റെ വടക്ക് വശത്ത് ചെല്ലുമ്പോൾ വെള്ളത്തിന്റെ ലെവൽ താഴാൻ കാരണം, ഹല്ലേലൂയ, ഒരു യുദ്ധം, ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ഇന്ന് നിങ്ങൾ ഇസ്രായേൽ ചെന്നാൽ ഒരു കാഴ്ച കാണാം, 1500 ഏക്കർ സ്ഥലം ഒതുക്കിയിട്ടിരിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ. ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ റബിമാർക്ക് വെളിപ്പെട്ടു, ഞങ്ങളുടെ ബശിക ഇവിടെ ഇറങ്ങി യുദ്ധം ചെയ്യും. അവരതുവരെ തയ്യാറാക്കി. 7 വർഷം കഴിഞ്ഞ കർത്താവിന്റെ വരവ്, നാം മേലോട്ടെടുക്കപ്പെട്ട് 7 വർഷം കഴിഞ്ഞ് കർത്താവ് വരും ഈ ഭൂമിയിൽ. കേട്ടോണം, ആ യുദ്ധമാമ ഹർമഗദോൻ യുദ്ധം. അന്ന് റേഡിയേഷൻ ഏറ്റു പിടി ചാകുന്ന ശവശരീരങ്ങൾ മാറ്റാൻ 2009 ഇസ്രായേൽ റെഡി. നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത് കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷം കഴിഞ്ഞ് നടക്കുന്ന യുദ്ധത്തിലെ ഡെഡ് ബോഡി മാറ്റാൻ ഇസ്രായേൽ 2009 റെഡി. എങ്കിൽ നമ്മൾ എത്ര റെഡിയാകണം നമ്മുടെ ശരീരം രൂപാന്തരപ്പെടാൻ? അവൻ വാതുക്കലായിരിക്കുന്നു. അത്യ നോക്കി നിങ്ങൾ രൂപമ്മ പഠിച്ചു. ജാതികളുടെ സംഖ്യ തികയുവോളും അവർക്ക് അംശമായ കാഠിന്യം ദൈവം അവരോട് ഇടപെടാൻ പോകുക. നോക്കിക്കേ, ലോകരാജ്യങ്ങൾ മുഴുവൻ മാറി, അവർ ഐസൊലേറ്റഡ് ആയി. അമേരിക്കയല്ലാതെ ആരും കൂടെ ഇല്ല. വളരെയധികം സൗഹൃദമുണ്ടായിരുന്ന ഇന്ത്യ പോലും ആ വിഷയത്തിൽ തിരിഞ്ഞു നിന്നു. കാനഡ നിശബ്ദം, ബ്രിട്ടൻ നിശബ്ദം, അമേരിക്ക മാത്രം പറയുന്നുണ്ട് ഇസ്രായേലിന് വേണ്ടി വേറെ ഒരു രാജ്യവും ഇല്ല. മശിഹായെ അവർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അന്ന് നമ്മുടെ പ്രിയൻ വരും. സൂര്യന് ലക്ഷ്യം, ചന്ദ്രന് ലക്ഷ്യം, നക്ഷത്രത്തിൽ ലക്ഷ്യം, ആകാശത്തിൽ ലക്ഷ്യം. 3260 പ്രകാശ വർഷം അകലെ ഒരു വലിയ സ്ഫോടനം നടന്നു കഴിഞ്ഞ വർഷം, അറിയാമോ? 3260 പ്രകാശ വർഷം, ലൈറ്റ് ഇയർ. അതിന്റെ റിയാക്ഷൻ വരാൻ പോവുകയാണ്. അത് പറയുന്ന കേത്ത് എത്ര കറക്റ്റ് ആ ബൈബിളുമായിട്ടെന്ന് അറിയാമോ? ആ സ്ഫോടനത്തിന്റെ റിയാക്ഷൻ ഏറിയാൽ 4 വർഷം കഴിയുമ്പോൾ ഈ ആകാശം തുണി കീറുന്നത് പോലെ കീറിപ്പോകുന്നവർ പറയുന്നു. ഇതെല്ലാം സയൻസ് വിളിച്ചു പറയുമ്പോൾ ആത്മീയർക്ക് സന്തോഷമുണ്ട്. എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഈ ഇരിക്കുന്ന തലമുറ ശവപ്പെട്ടി വേണ്ടാത്ത തലമുറയാ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് പാടി ഒന്ന് ആരാധിച്ചു സമർപ്പിക്കാം. കേൾക്കാറായി തൻകാകളാധ്വനി, നമ്പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറുംപുരേ. ഓ കേൾക്കാറായി തൻകാകളാധ്വനി, നമ്പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറുംപുരേ. ക്രിസ്തേ യൂദങ്ങൾ ധരിച്ചിടുക, സർവായുധങ്ങൾ തരേച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. അവർ കേൾക്കാരാകളി, നമ്പോകാരായി പാർത്തലം വിട്ട് തേജസ്സേറുംപുരേ. ധനി നോലാര ഈ പാർത്തലം വിട്ട് തേജ
യേശുവിനായി കട്ടം സാഹിച്ചു ആമേൻ നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനു ക്രിസ്തേശുവിനായി കട്ടം സാഹിച്ചു നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ ആമേൻ കേൾക്കാരായി പാർത്തലം വിട്ട് അവന്റെ ജേരും തൻകാകളാതോരി തപ്പോകാരായി പാർത്തലം വിട്ട് തേജസേരും
കർത്താവ് കൃപ നൽകി ശുശ്രൂഷിപ്പാൻ ചെറിയവനായി എനിക്കും കർത്താവ് അവസരം നൽകി. എനിക്ക് നിങ്ങൾക്ക് മധ്യ സ്വർഗം സാക്ഷി. ഞാനൊരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തിനെതിരല്ല, എന്നാൽ ഒന്നെനിക്ക് പറയാനുണ്ട്, ഈ തലമുറയിൽ കർത്താവ് വരും, തനിക്കായി കാത്തിരിക്കുന്നവരെ അവൻ ചേർക്കും. വിശുദ്ധിയെ തികച്ച് വചനപ്രകാരം ജീവിക്കണം. ആ കാര്യത്തിൽ സ്വർഗത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. അവന്റെ കൽപ്പനയനുസരിച്ച് അവനെ ആരാധിച്ച് അവന്റെ മക്കളുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ജീവിക്കുന്നവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. ഇസ്രായേൽ പാളയത്തിന്റെ പുറത്ത് പോകാൻ ആർക്കും അവകാശമില്ലായിരുന്നു. ഇസ്രായേൽ പാളയത്തിന്റെ പുറത്തുള്ള ജാതികളുടെ കൂടെ പോയവരെല്ലാം തകർന്നു പോയി. ദൈവസഭ എന്ന് പറയുന്നത് കെട്ടിയടച്ച തോട്ടം, മുദ്രയിട്ട ജലാശയം, വചനത്തിന്റെ ഭദ്രതയിൽ നിൽക്കണം. അതിനകത്ത് നിന്ന് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ പ്രിയന ഈ തലമുറയിൽ വരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊന്ന് സമർപ്പിക്കാം. ഹവബദരദ ഷബ ബദരദ ഹംഗല ഗദരദ ഷബ ദ നെയിം ഓഫ് ജീസസ് വിത്ത് ദ പവർ ഓഫ് ജീസസ്
സമർപ്പിക്കുന്നു.
ബെസ്റ്റ് ടൈം ഫോർ സബ്മിഷൻ. ആരും അറിയണ്ട, കർത്താവ് പറഞ്ഞാൽ മതി. കർത്താവേ, ഈ കേട്ട ദുരന്തങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കും എന്നുള്ള ശാസ്ത്രീയ സത്യമാണ്. 2023 സൂര്യൻ ലോങ് സ്ലീപ്പിലേക്ക് പോകുമെന്ന് ശാസ്ത്രം പറയുമ്പോൾ, ആകാശത്തിന്റെ ശക്തി 1.5 കോടി ഇളകിക്കഴിഞ്ഞപ്പോൾ, അങ്ങ് നടത്തുവാൻ പോകുന്ന റേഡിയേഷന്റെ നാന്ദി ഈ ഭൂമിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ, മനുഷ്യനെ നിയന്ത്രിക്കുവാൻ മ്ലേച്ഛത വർദ്ധിച്ചപ്പോൾ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞതാ, പിതാക്കന്മാർ മക്കളെ തകർക്കുന്ന കാലമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പിതാക്കന്മാർ സെക്സുവലായി തകർക്കുന്ന കാലം നിങ്ങൾ നിൽക്കുമ്പോൾ കർത്താവ് മുന്നറിയിപ്പ് തന്നു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ ഉണ്ടാകും. ഇനി അതും സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി ഒന്നേ സംഭവിക്കാനുള്ളൂ, എന്റെ മണവാളൻ ആകാശമേഖത്ത്. നമുക്കൊന്ന് സമർപ്പിക്കാം, ശാന്തമായി സമർപ്പിക്കാം. വിദിൻ 2 മിനിറ്റ്സ് വിൽ ക്ലോസ്. പ്രാർത്ഥന ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തണം, പ്രാർത്ഥിക്കാൻ പോകും. സ്വർഗീയമായ കൃപ നിങ്ങളുടെ മേൽ വരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? കരങ്ങൾ ഉയർത്തുക, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉയർത്തുന്ന കരത്തിന്മേൽ ദൈവത്തിന്റെ കൃപ നാളെയല്ല, ഇപ്പോൾ വ്യാപരിക്കും. അത് നിങ്ങൾ ഫീൽ ചെയ്തേ ഈ ഹോൾ വിട്ടു പോകത്തുള്ളൂ. സമർപ്പണത്തിന്റെ സമയമാണ്. സ്വർഗം നിങ്ങളെ മാനിക്കും. ഈ ഹോൾ വിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ സ്പർശിക്കും. ആ തെളിവോടെ തന്നെ പറയുക, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഫീൽ ചെയ്യും. സ്വർഗപിതാവേ, അടിയനോടുള്ള വാക്തത്വം അംഗീ ഈ ചർച്ചിൽ നിവർത്തിച്ചതിനാൽ, ഈ ഉയർത്തിയ കരങ്ങളുടെ മേൽ അടിയനെ അങ്ങ് അയച്ചെന്ന് തെളിയിക്കുവാൻ അങ്ങയുടെ കൃപയുടെ ശക്തിയുടെ കരം പകരണം. വന്നതുപോലുള്ള പുതിയ കൃപയോടെ അയക്കണം. അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണം. പുതിയ കൃപയിൽ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.